താമസിപ്പിക്കുകയും നിരർത്ഥകമായ വാഗ്ദാനം നൽകുകയും സമയം പോരെന്ന് പരാതി പറയുകയും ചെയ്യുന്നു. നിർബന്ധം ചെലുത്തിയാലും കടം കൊടുത്തവനെ കഷ്ടിച്ച് പകുതിയെ തിരിച്ചു കിട്ടുകയുള്ളൂ. അവനത് ഭാഗ്യമായി കരുതും. നിർബന്ധിച്ചില്ലെങ്കിൽ കടം വാങ്ങിയവൻ പണം അപഹരിച്ചോ തന്നെ. ആവശ്യമില്ലാതെ അവനെ ശത്രുവാക്കുകയാണ്. നിന്നെയും ശാപവർഷവും കൊണ്ടായിരിക്കും അവൻ കടം വീട്ടുക. മാനത്തിന് പകരം അപമാനം ലഭിക്കുന്നു. ഇത്തരം ദുഷ്ടത നിമിത്തം കടം കൊടുക്കാൻ പലരും മടിച്ചിട്ടുണ്ട്. ആവശ്യമില്ലാതെ വഞ്ചിതരാകാൻ അവർ ഭയപ്പെടുന്നു. എങ്കിലും നിർധനരോട് കരുണ കാണിക്കണം. നിന്റെ ദാനത്തിന് വേണ്ടി കാത്തിരിക്കാൻ അവനിടയാകരുത്. കൽപ്പനകളെ പ്രതി ദരിദ്രനെ സഹായിക്കുക. ആവശ്യക്കാരനായ അവനെ വെറും കൈയോടെ അയക്കരുത്. സഹോദരനോ സ്നേഹിതനോ വേണ്ടി ധനം നഷ്ടപ്പെടുത്താൻ മടിക്കരുത്. കല്ലിനടിയിലിരുന്ന് അത് തുരുമ്പിച്ച് നഷ്ടപ്പെടാതിരിക്കട്ടെ. അത്യുന്നതന്റെ കൽപ്പനകൾ അനുസരിച്ച് വേണം ധനം നേടാൻ. അത് സ്വർണത്തേക്കാൾ ലാഭകരമാണ്. ദാനധർമ്മമായിരിക്കട്ടെ നിന്റെ നിക്ഷേപം. എല്ലാ തിന്മകളിൽ നിന്ന് അത് നിന്നെ രക്ഷിക്കും. ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാൻ ബലമേറിയ പരിചയേക്കാളും കനത്ത കുന്തത്തേക്കാളും അത് ഉപകരിക്കും. നല്ല മനുഷ്യനയൽക്കാരന് വേണ്ടി ജാമ്യം നിൽക്കും. നാണം കെട്ടവനെ അവനെ വഞ്ചിക്കൂ. ജാമ്യക്കാരന്റെ കാരുണ്യം വിസ്മരിക്കരുത്. അവൻ തന്റെ ജീവനാണ് നിനക്ക് നൽകുന്നത്. ദുഷ്ടൻ ജാമ്യക്കാരന്റെ ഐശ്വര്യം നശിപ്പിക്കുന്നു. നന്ദിഹീനൻ തന്നെ രക്ഷിച്ചവനെ കൈവിടിയുന്നു. ജാമ്യം പലരുടെയും ഐശ്വര്യം നശിപ്പിച്ചിട്ടുണ്ട്. അതവരെ കടലിലെ തിരമാല പോലെ ഉലച്ചു. പ്രബലന്മാരെ നാടുകടത്തി വിദേശങ്ങളിൽ അലയാനിടയാക്കി. ലാഭേച്ഛ മൂലം ജാമ്യം നിൽക്കുന്ന ദുഷ്ടൻ വ്യവഹാരത്തിൽ കുടുങ്ങും. കഴിവിനൊത്ത അയൽക്കാരനെ സഹായിക്കുക. വീഴാതിരിക്കാൻ സൂക്ഷിക്കുകയും ചെയ്യുക. ജലം, ആഹാരം, വസ്ത്രം, സ്വൈര്യമായി പാർക്കാൻ ഒരിടം എന്നിവയാണ് ജീവിതത്തിന്റെ പ്രാഥമിക ആവശ്യങ്ങൾ. സ്വന്തം കുടിലിൽ ദരിദ്രനായി കഴിയുന്നതാണ്. അന്യന്റെ ഭവനത്തിൽ സമർത്ഥമായ ഭക്ഷണം ആസ്വദിക്കുന്നതിനേക്കാൾ നല്ലത്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. ദാക്ഷിണ്യം അനുഭവിക്കുന്നവനെന്ന ദുഷ്കീർത്തി വരരുത്. വീട് തണ്ടിയുള്ള ജീവിതം ശോചനീയമാണ്. വായ്പൊത്തി നിൽക്കേണ്ടി വരും. അന്യ വീട്ടിൽ ആതിഥേയം ചമഞ്ഞ് നീ പാനീയം പകരും. എന്നാൽ നന്ദിയല്ല പരുഷവാക്കുകളായിരിക്കും നീ കേൾക്കുക. ഏ മനുഷ്യ, വന്ന് മേശയൊരുക്കൂ, എടുത്തു വിളമ്പോ, ഞാൻ ഭക്ഷിക്കട്ടെ. ഈ മാന്യന് വേണ്ടി സ്ഥലം ഒഴിഞ്ഞു തരിക. എന്റെ സഹോദരൻ വന്നതിനാൽ വീട് എനിക്ക് ആവശ്യമുണ്ട്. പാർപ്പിടത്തെ സംബന്ധിക്കുന്ന ശകാരവും ഉത്തമവർണ്ണന്റെ പരിഹാസവും വികാരവാനെ വ്രണപ്പെടുത്തുന്നു. ആവർത്തന പുസ്തകം 11-ാം അധ്യായം. ആകയാൽ നിന്റെ ദൈവമായ യഹോവയെ നീ സ്നേഹിച്ച് അവന്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും വിധികളും കൽപ്പനകളും എല്ലായ്പ്പോഴും പ്രമാണിക്കണം. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ ശിക്ഷ, അവന്റെ മഹത്വം, അവന്റെ ബലമുള്ള കൈ, അവന്റെ നീട്ടിയ ഭുജം. അവൻ മിസ്രയീമിന്റെ മധ്യ മിസ്രയീം രാജാവായ ഫറവോനോടും അവന്റെ സകല ദേശത്തോടും ചെയ്ത അവന്റെ അടയാളങ്ങൾ, അവന്റെ പ്രവൃത്തികൾ, അവൻ മിസ്രയീമിന്റെ സൈന്യത്തോടും കുതിരകളോടും രഥങ്ങളോടും ചെയ്തത്. അവർ നിങ്ങളെ പിന്തുടർന്നപ്പോൾ അവൻ ചെങ്കടലിലെ വെള്ളം അവരുടെ മേൽ ഒഴുകുമാറാക്കി. ഇന്ന് വരെ കാണുന്നത് പോലെ അവരെ നശിപ്പിച്ചത് നിങ്ങൾ ഇവിടെ വരുവോളം മരിക്കും നിങ്ങളോട് ചെയ്തത്. അവൻ രൂബേന്റെ മകനായ ഏലിയാബിന്റെ മക്കളായ ദാദാനോടും അബീരാമിനോടും ചെയ്തത്. ഭൂമി വാർവിളർന്ന് അവരെയും കുടുംബങ്ങളെയും കൂടാരങ്ങളെയും എല്ലാ ഇസ്രായേലിയരുടെയും മധ്യേ അവർക്കുള്ള സകല ജീവികളെയും വിഴുങ്ങിക്കളഞ്ഞത്. എന്നിങ്ങനെയുള്ളവ അറിയാത്തവരും കാണാത്തവരുമായ നിങ്ങളുടെ മക്കളോടല്ല ഞാൻ സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ ഇന്ന് അറിഞ്ഞുകൊള്ളുവീൻ. യഹോവ ചെയ്ത മഹാപ്രവൃത്തികളൊക്കെയും നിങ്ങൾ കണ്ണാലെ കണ്ടിരിക്കുന്നുവല്ലോ. ആകയാൽ നിങ്ങൾ ബലപ്പെടുവാനും നിങ്ങൾ കൈവശമാക്കുവാൻ കടന്നു പോകുന്ന ദേശം ചെന്നടക്കുവാനും യഹോവ നിങ്ങളുടെ പിതാക്കന്മാർക്കും അവരുടെ സന്തതിക്കും കൊടുക്കുമെന്ന് അവരോട് സത്യം ചെയ്ത ദേശമായി പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങൾ ദീർഘായുസോടിരിപ്പാനുമായി ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന കൽപ്പനകളൊക്കെയും പ്രമാണിച്ച് നടത്തീൻ. നീ കൈവശമാക്കാൻ ചെല്ലുന്ന ദേശം നീ വിട്ടുപോകുന്ന മിശ്രീൻ ദേശം പോലെയല്ല. അവിടെ നീ വിത്ത് വിതച്ചിട്ട് പച്ചക്കറി തോട്ടം പോലെ നിന്റെ കാലുകൊണ്ട് നനയ്ക്കേണ്ടി വന്നു. നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശമോ മലകളും താഴ്വരകളും ഉള്ളതായി. ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്നതും നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമായ ദേശമാകുന്നു. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി അവനെ സേവിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്നതിന്റെ കൽപ്പനകൾ ജാഗ്രതയോടെ അനുസരിച്ചാൽ ധാന്യവും വീഞ്ഞും എണ്ണയും ശേഖരിക്കേണ്ടതിന് ഞാൻ തക്ക സമയത്ത് നിങ്ങളുടെ ദേശത്തിന് വേണ്ടുന്ന മുൻമഴയും പിന്മഴയും പെയ്യിക്കും. ഞാൻ നിന്റെ നിലത്ത് നിന്റെ നാൽക്കാലികൾക്ക് പുല്ല് തരും. നീ തൃപ്തിയാകമണ്ണം ഭക്ഷിക്കും. നിങ്ങളുടെ ഹൃദയത്തിന് പോഷത്വം പറ്റുകയും നിങ്ങൾ നേർവഴിവിട്ട് അന്യ ദൈവങ്ങളെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്യാതെ ഇപ്പാൻ സൂക്ഷിച്ചോൾവീൻ. അല്ല, ഞാൻ യഹോവയുടെ ക്രോധം നിങ്ങളുടെ നേരെ ജ്വലിച്ചിട്ട് മഴ പെയ്യാതിരിക്കേണ്ടതിനെ അവൻ ആകാശത്തെ അടച്ചു കളയുകയും ഭൂമി അനുഭവം തരാതിരിക്കുകയും യഹോവ നിങ്ങൾക്ക് തരുന്ന നല്ല ദേശത്തു നിന്ന് നിങ്ങൾ വേഗം നശിച്ചു പോവുകയും ചെയ്യും. ആകയാൽ നിങ്ങൾ എൻ്റെ ഈ വചനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും സംഗ്രഹിച്ച് നിങ്ങളുടെ കൈമേലടയാളമായി കിട്ടുകയും അവ നിങ്ങളുടെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കുകയും വേണം. വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ അവയെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് അവയെ ഉപദേശിച്ചു കൊടുക്കണം. യഹോവ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് അവരോട് സത്യം ചെയ്ത ദേശത്ത് നിങ്ങളും നിങ്ങളുടെ മക്കളും ഭൂമിക്ക് മേലെ ആകാശമുള്ള കാലത്തോളം ദീർഘായുസോടിരിക്കേണ്ടതിന് അവയെ നിന്റെ വീടിന്റെ കട്ടിലുകളിലും പടിവാതിലുകളിലും എഴുതേണം. ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന ഈ സകല കൽപ്പനകളും ജാഗ്രതയോടെ പ്രമാണിച്ചുകൊണ്ട് നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവന്റെ എല്ലാ വഴികളിലും നടന്ന് അവനോട് ചേർന്നിരിക്കുകയും ചെയ്താൽ യഹോവ ജാതികളെയെല്ലാം നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും. നിങ്ങളെക്കാൾ വലിപ്പവും ബലമുള്ള ജാതിയുടെ ദേശം നിങ്ങൾ കൈവശമാക്കും. നിങ്ങളുടെ ഉള്ളംകാൽ ചവിട്ടുന്ന ഇടമൊക്കെ നിങ്ങൾക്ക് ആകും. നിങ്ങളുടെ അതിർ മരുഭൂമി മുതൽ ലബാനോൻ വരെയും ഫ്രാത്ത് നദി മുതൽ പടിഞ്ഞാറെ കടൽ വരെയും ആകും. ഒരു മനുഷ്യനെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കയില്ല. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് അരുളിച്ചതുപോലെ അവൻ നിങ്ങളെയുള്ള പേടിയും ഭീതിയും നിങ്ങൾ ചെല്ലുന്ന സകല ദിവസം വരുത്തും. ഇതാ ഞാൻ ഇന്ന് അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ അനുഗ്രഹവും നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ അനുസരിക്കാതെ ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വഴിയെ വിട്ടുമാറി നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളുടെ പിന്നാലെ ചെല്ലുന്നുവെങ്കിൽ ശാപവും വരും. നീ കൈവശമാക്കാൻ ചെല്ലുന്ന ദേശത്ത് നിന്റെ ദൈവമായ യഹോവ നിന്നെ കടത്തിയ ശേഷം ഗെരിസീമലമേൽ വെച്ച് അനുഗ്രഹവും ഏബാൽ മലമേൽ വെച്ച് ശാപവും പ്രസ്താവിക്കണം. അവ ഗിൽഗാലിനെതിരായി മോരെ തോപ്പിനരികെ അരാബിയിൽ പാർക്കുന്ന കനാനിയുടെ ദേശത്ത് യോർദാനക്കരെ പടിഞ്ഞാറല്ലോ ഉള്ളത്. നിന്റെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന ദേശം കൈവശമാക്കേണ്ടതിന് നിങ്ങൾ യോർദാൻ കടന്നിന്ന് അതിനെ അടക്കി അവിടെ പാർക്കും. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന എല്ലാ ചട്ടങ്ങളും വിധികളും നിങ്ങൾ പ്രമാണിച്ച് നടക്കണം. ആവർത്തന പുസ്തകം 11:12. നിന്റെ ദൈവമായ യഹോവ ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കുന്നു. പ്രഭാഷന്റെ പുസ്തകം 30:1. പുത്രനെ സ്നേഹിക്കുന്നവൻ അവനെ പലപ്പോഴും അടിക്കുന്നു. വളർന്നു വരുമ്പോൾ അവൻ പിതാവിനെ സന്തോഷിപ്പിക്കും. മകനെ ശിക്ഷണത്തിൽ വളർത്തുന്നവന് അവൻ മൂലം നന്മയുണ്ടാകും. സ്നേഹിതരുടെ മുമ്പിൽ അവനെക്കുറിച്ച് അഭിമാനിക്കുകയും ചെയ്യും. മകനെ പഠിപ്പിക്കുന്നവൻ ശത്രുക്കളെ അസൂയാലുക്കളാക്കുന്നു. സ്നേഹിതരുടെ മുമ്പിൽ അവനെ അഭിമാനിക്കാം. ആ പിതാവ് മരിച്ചാലും മരിക്കുന്നില്ല, തന്നെ പോലെ ഒരുവനെ അവൻ അവശേഷിപ്പിച്ചിട്ടുണ്ട്. ജീവിച്ചിരുന്നപ്പോൾ അവൻ മകനെ കണ്ട് സന്തോഷിച്ചു, മരിക്കുമ്പോൾ അവന് ദുഃഖമില്ല. ശത്രുക്കളോട് പകരം വീട്ടാനും സ്നേഹിതന്മാർക്ക് പ്രത്യുപകാരം ചെയ്യാനും അവനൊരുവനെ അവശേഷിപ്പിച്ചിട്ടുണ്ട്. മകനെ വഷളാക്കുന്നവനെ മുറിവ് വെച്ചു കെട്ടേണ്ടി വരും. അവന്റെ ഓരോ നിലവിളിയും പിതാവിനെ വേദനിപ്പിക്കും. മെരുക്കാത്ത കുതിര ദുശാട്ട്യം കാണിക്കും. ശിക്ഷണം ലഭിക്കാത്ത പുത്രൻ തന്നിഷ്ടക്കാരനാകും. പുത്രനെ അമിതമായി ലാളിച്ചാൽ അവൻ നിന്നെ ഭയപ്പെടുത്തും. അവനോടുകൂടെ കളിക്കുക, അവൻ നിന്നെ ദുഃഖിപ്പിക്കും. അവനോടുകൂടെ ഉല്ലസിക്കരുത്, ഒടുക്കം നീ ദുഃഖിച്ച് പല്ലുഞ്ഞരിക്കും. അവന് യൗവനത്തിൽ അധികാരം നൽകുകയോ അവന്റെ തെറ്റുകൾ അവഗണിക്കുകയോ അരുത്. ചെറുപ്പത്തിലെ തന്നെ അവനെ വിനയഭ്യസിപ്പിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ അവൻ അനുസരണമില്ലാത്ത നിർബന്ധ ബുദ്ധിയായി തീർന്ന് നിന്നെ ദുഃഖിപ്പിക്കും. മകന്റെ ലജ്ജാകരമായ പ്രവൃത്തി നിമിത്തം ദുഃഖിക്കാതിരിക്കേണ്ടതിന് അവനെ ശിക്ഷണത്തിൽ വളർത്താൻ ശ്രദ്ധിക്കുക. കഠിനമായ ശാരീരിക വേദന അനുഭവിക്കുന്ന ധനികനേക്കാൾ ആരോഗ്യദൃഢഗാത്രനായ ദരിദ്രനാണ് ഭാഗ്യവാൻ. ആരോഗ്യം സ്വർണത്തെക്കാൾ ശ്രേഷ്ഠമാണ്. ബലിഷ്ഠമായ ശരീരം അളവറ്റ ധനത്തെക്കാളും ശരീരത്തിന്റെ ആരോഗ്യത്തെക്കാൾ മെച്ചപ്പെട്ട സമ്പത്തോ ഹൃദയാനന്ദത്തിൽ ഉപരിയായ സന്തോഷമോ ഇല്ല. ദുരിതപൂർണമായ ജീവിതത്തെക്കാൾ മരണവും മാറാരോഗത്തെക്കാൾ നിത്യവിശ്രമവും മെച്ചപ്പെട്ടതാണ്. വിശപ്പില്ലാത്തവന്റെ മുമ്പിൽ വിളമ്പിയ വിഭവങ്ങൾ ശവകുടീരത്തിൽ നിവേദിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ പോലെയാണ്. വിഗ്രഹത്തിന് ഫലങ്ങൾ അർപ്പിക്കുന്നതുകൊണ്ട് എന്ത് പ്രയോജനം? ഭുജിക്കാനോ പ്രാണം ആസ്വദിക്കാനോ അതിന് കഴിവില്ല. കർത്താവിനാൽ പീഡിതനാകുന്നവനും അങ്ങനെ തന്നെ. അവൻ ഭക്ഷണ പദാർത്ഥങ്ങൾ നോക്കി ഏങ്ങിക്കരയുന്നു. നീ അമിതമായി ദുഃഖിക്കുകയോ നിന്നെ തന്നെ മനഃപൂർവ്വം പീഡിപ്പിക്കുകയോ അരുത്. ഹൃദയാനന്ദ ഒരുവന്റെ ജീവനും സന്തോഷം അവന്റെ ആയുസ്സുമാണ്. ദുഃഖമകറ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക. ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്, അത് നിഷ്പ്രയോജനമാണ്. അസൂയയും കോപവും ജീവിതത്തെ വെട്ടിച്ചിരിക്കുന്നു. ഉത്കണ്ഠ അകാല വാർദ്ധക്യം വരുത്തുന്നു. സന്തോഷവും നന്മയും നിറഞ്ഞവൻ ഭക്ഷണം ആസ്വദിക്കുന്നു. ദൈവമേ സുദേനക്ക് യോഗ്യമാവുന്നു. ബാറിക്കുമോർ
അനുഗ്രഹീതമായ എല്ലാ വാഴ്ത്തുകളെയും ആദരവോടുകൂടി സ്വാഗതം ആസ്വദിക്കുന്നു. വളരെ സജീവ പ്രാധാന്യവും ആദ്യമായിട്ട് സ്വാഗതമാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാധാന്യം സജീവമായ ചെയ്യുന്ന എല്ലാ ആരാധകരായ അനുഗ്രഹീതമായ നിരന്തരമായി ഈ വേണ്ട സഹായ ദൈവമക്കളെയും മറ്റേക്ക് സ്വാഗതം. ഇപ്പോൾ
വർഷത്തിന്റെ ആദ്യ ബുധനാഴ്ചയിലേക്ക് നാം ഒത്തുകൂടുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മെ നയിച്ച ദൈവത്തിന്റെ എല്ലാ കൃപകളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ നാളുകളൊക്കെ ഒരാഴ്ചക്കാലം പോലും മുടങ്ങാതെ അനുഗ്രഹകരമായ ദൈവത്തിന്റെ വചനങ്ങൾ ശ്രവിക്കുവാനും ദൈവത്തെ പാടി പുകഴ്ത്തുവാനും നൽകിയ നല്ല അവസരങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ സംബന്ധിച്ച് കടന്നുപോയ എല്ലാവരെയും ഓർക്കാം. അനേകരെ പ്രാർത്ഥനയിൽ ഓർക്കുവാനും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനും ലഭിച്ച നല്ല അവസരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. എല്ലാം ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി കരേറ്റാം. പാഠപുസ്തകത്തിലെ 63-ാമത്തെ ഗീതം, എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേച്ചു വരാം. സുവിശേഷ ഗീതങ്ങളിലെ 63-ാമത്തെ ഗീതം, എല്ലാവർക്കും അറിയാവുന്നതായ ഈ ഗീതം നമുക്ക് ചേർന്ന് പാടാം. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ
എന്തോ ചെയ്യേണ്ടതിനൊക്കെ
ത്രിവേണി കയറിയിട്ടുണ്ടോ?
ത്രിവേണി വിളിച്ച ഒരു നമ്പർ വന്ന റാ നമ്പർ കയറുമെന്നാ പറഞ്ഞു.
നമുക്കത് പ്രാർത്ഥന ആരംഭിക്കാം. ചിസി വളരെ കയറിയിട്ടുണ്ടോ?
ആ ഉണ്ട് ഉണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ടോ?
ത്രിവേണിക്ക് കയറാൻ പറ്റിയില്ല തോന്നല്ലേ.
ആ തിരുമേനിക്ക് ഇപ്പൊ ഞാൻ വിളിച്ചായിരുന്നു, ഇപ്പൊ കേറുന്നു എന്നാ പറഞ്ഞത്.
നമുക്കത് പ്രാർത്ഥിക്കാതിരിക്കാം. പറയോ പിതാവിനും പുത്രനും വിശുദ്ധമുള്ള റൂഹായിരിക്കും. നല്ല സ്തുതിയാളാണ് ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ. പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമായ ദൈവമേ നീ പരിശുദ്ധനാവുന്നു
ബലവാനെ.
ദൈവമേ നീ പരിശുദ്ധനാവുന്നു ഗുണവാനെ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു
ഗുണവാനെ. നീ പരിശുദ്ധനാവുന്നു ഗുണമില്ലാത്തവനെ. നീ പരിശുദ്ധനാവുന്നു വേണ്ടി കൃഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. പുറത്തുനാൾ ഞങ്ങളുടെ പിതാവേ
കൃപ
നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം.
നമ്മുടെ കർത്താവിന്റെ അമ്മേ പാവികളാകാൻ വേണ്ടി ഞങ്ങളുടെ മണ്ണസമയത്തും ദേവനപുരാനുടെ വേഷമുള്ളണമേ. ആ മീൻ
ബാലഹ്യമോ നീതിയുള്ളവരാലും പാവിയുള്ളവരാലും ശുദ്ധീകരിക്കപ്പെടുന്ന മഹത്വമുള്ള നാമവും പാവം മുഴുവൻ ഞങ്ങളെ പോലായി തീർന്ന ദൈവമായുള്ളവേ, എന്റെ ഹൃദയം കൊണ്ട് നിന്നെ ഞാൻ സ്തുതിക്കുന്നു. എന്റെ മനസ്സിലെ ദുഃഖത്താൽ നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. ഞങ്ങളെപ്പോൾ മുലപ്പാൽ കുടിച്ചവരായ എല്ലാവരെക്കാൾ പരിശുദ്ധനായിരിക്കുന്നവനെ നിന്റെ കരുണയാകുന്ന വാതിൽ ഞാൻ മുട്ടുന്നു. എന്റെ സാധനങ്ങളുടെ ശ്രീഭണ്ഡാരത്ത് ഞങ്ങൾക്ക് തുറന്നു തരണമേ. ബന്ധകൽപ്പനയാൽ ഔഷധങ്ങളെ മുളപ്പിക്കുന്നവനായുള്ളവേ, ജീവനുണ്ടാക്കുന്നതായ സ്തോത്രമിനെ മുളപ്പിക്കണമേ. സമൂഹനെ അവന്റെ മാതാവിന്റെ പ്രാർത്ഥനയാൽ അവൾക്ക് കൊടുത്തവനെ, എന്നോടുള്ള നിന്റെ കൃപയെ ഞാൻ അറിയാൻ നിന്റെ കരുണയാൽ എനിക്ക് സംഗതിയാക്കണമേ. പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് ബലിയിൽ നിന്നും സുഹാസനെ വീണ്ടുകൊണ്ടവനെ, പാപത്തിന്റെ രഹസ്യമായ മരണത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ അനുഗ്രഹമുള്ള കൃപയെയും സ്നേഹസമ്മതത്തെയും കാത്തുകൊള്ളണമേ. രഹസ്യകാര്യങ്ങളിലും നിന്നെ പ്രസാദിപ്പിക്കാൻ എനിക്ക് കൃപ നൽകണമേ. എന്റെ ജീവന്റെ ശരണവും എന്റെ ആത്മാവിന്റെ രക്ഷാകർത്താവും എന്റെ ജീവന്റെ കാലുകളുടെ പ്രകാശവും എന്റെ ഊഴുവഴികളുടെ വിളക്കുമായുള്ളവേ, നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. എന്റെ കരുണയാൽ സ്വാമിയായോട് കരുണയുണ്ടാകണമേ. എന്റെ കർത്താവേ, നിന്റെ ദിവസങ്ങൾ വ്യർത്ഥമായുള്ളവയാകാതെ ഇരിക്കേണ്ടതിനും നിന്റെ അനുഗ്രഹത്താൽ എനിക്ക് കൃപയുണ്ടാകണമേ. എന്റെ കർത്താവേ, എന്റെ പിഴകൾ ഹേതുവായിട്ട് നിന്റെ നീതിയാൽ ഞാൻ സ്ഥാപിക്കപ്പെടരുതേ. നിന്റെ പ്രത്യക്ഷതയുടെ ദിവസത്തിൽ എന്റെ രഹസ്യങ്ങളായ കടകൾ എന്നിൽ കാണുവാനാകരുതേ. എന്റെ കർത്താവേ, നിന്റെ ശ്രേഷ്ഠ ദിവസിംഹാസനത്തിന് മുമ്പാകെ എനിക്ക് ലജ്ജയുണ്ടാകരുതേ. ദയവുള്ള ഉടവനെ, ഞാൻ കുറ്റം ചെയ്തു വയസാസനാകുന്നു. എന്റെ കുറ്റങ്ങളിൽ നിന്റെ നീതി സൂക്ഷിക്കരുത്. നിന്റെ തിരുമുമ്പാകെ ലജ്ജയോടുകൂടി ഞാൻ നിൽക്കുകയും വരുതേ. ഞാനായിരിക്കുന്ന പ്രകാരം എന്നെ നീ കണക്കെടുതേ. നിന്റെ നൽവരങ്ങളെയും അനുഗ്രഹങ്ങളെയും എന്നിൽ നിവർത്തിക്കണമേ. നിന്റെ കരുണയാൽ നിനക്കുള്ളവനായി ഞാൻ വിളിക്കപ്പെടണമേ. നിന്റെ അനുഗ്രഹത്താൽ നിന്റെ ആസൻ കൂട്ടത്തിൽ ഞാൻ എണ്ണപ്പെടുമാറാകണമേ. എന്റെ സ്തോത്രമാകുന്ന ധ്യാനം നിന്റെ ജീവന്റെ അറകളിൽ കാണപ്പെടണമേ. നിന്റെ സ്നേഹത്താൽ എന്റെ വിളവുകൾ ശേഖരിക്കപ്പെടുമാറാകണമേ. എന്റെ കർത്താവ് എന്റെ ബലഹീനതയെടുത്തേ, എന്നാലോ നിന്റെ അനുഗ്രഹങ്ങൾ എന്റെ മുഖത്തിൽ ശോഭിച്ചുകൊണ്ട് നിന്റെ വലതു ഭാഗത്തിനെ നിർത്തണമേ. നിന്റെ കൃപ എനിക്ക് വേണ്ടി ഈ പാപി ആരാകുന്നുവെന്നും ഇവന്റെ കുറ്റങ്ങൾ ഓർമ്മ എന്തുള്ളൂവെന്നും മധ്യസ്ഥത പറയുമാറാകണമേ. നിന്റെ കർത്തൃത്വം ആയവരിയിൽ നിന്റെ കുറ്റങ്ങളെ പറ്റി ചോദിക്കുന്നതിൽ ഇറങ്ങിവരരുതേ. ധാരാളമുള്ളവയും ദിവ്യങ്ങളുമായ നിന്റെ അനുഗ്രഹങ്ങളെ എന്റെ പാപക്കറകൾ ജയിക്കുമാറാകരുതേ. എന്റെ ആയുഷിന്റെ സംബന്ധിച്ചിട്ട് ഞാൻ വ്യർത്ഥമായി ഭരിക്കരുതേ. തന്റെ നേട്ടങ്ങളെ നാനാവിധമാക്കിയ മുടിയനായ പുത്രനെ പോലെ നിന്റെ കൃപ എന്നെ കൈക്കൊള്ളണമേ. കാണാതെ പോയ ഞാൻ നിന്റെ കരുണയാൽ കണ്ടെത്തപ്പെടുമാറാകണമേ. നിന്റെ അനുഗ്രഹങ്ങൾ എന്റെ കടക്കേറ്റുകളെ തീറിക്കളയണമേ. എന്റെ കർത്താവെ എന്റെ മേലെ അനുഗ്രഹം ചെയ്യണമേ. എന്തെന്നാൽ നിനക്ക് വിരോധമായി ഞാൻ പാപം ചെയ്തു. കാണാതെ പോയ ആടുന്ന പോലെ ഞാൻ വഴിവെച്ചു പോയിരിക്കുന്നു. നീ എന്നെ അന്വേഷിക്കണമേ. ദേവനാളത്തിൽ കൂലിക്ക് യോഗ്യരായ അനുതാപികളോടും പതിനൊന്നാം മണി നേരത്തെ വേലക്കാരോടും കൂടെ ശിവദ്രൂപം ഞാൻ കാണപ്പെടുമാറാകണമേ. ഇതാവും പുത്രനും പരിശുദ്ധ രൂപമായുള്ളവേ, ഇന്ന് വന്നേക്കും ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുമാറാകണമേ.
എല്ലാവർക്കും കേൾക്കാമോ? ആ ഓക്കെ. ആ പ്രിയ ദൈവത്തിന്റെ ധന്യനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കും. ഞാന് ആദ്യം മുതലേ ലൈനിലുണ്ടായിരുന്നു, പക്ഷെ എനിക്കറിയത്തില്ല. ഞാന് ആ മുമ്പേ പറഞ്ഞത് ആദ്യം കൗമ തുടങ്ങിയത് ആർക്കും കേൾക്കാൻ സാധിച്ചില്ല, പക്ഷെ എനിക്കെല്ലാം കേൾക്കാമായിരുന്നു. ഇന്ന് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഞാൻ പാരീഷ് വിസിറ്റുമായി ബന്ധപ്പെട്ട് വാൻകൂവർ സെന്റ് ജോർജ് പള്ളി വിസിറ്റിന് വേണ്ടി ഇപ്പോൾ കാനഡയിലാണ്, വാൻകൂവറിലാണ്. ഇവിടെ നിന്ന് അടുത്ത വെള്ളിയാഴ്ച സ്പൊക്കെയിനിൽ പോകും. അത് കഴിഞ്ഞ് ഞായറാഴ്ച സ്പൊക്കെയിനിലും ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷമാണ് തിങ്കളാഴ്ച ഞാൻ ഹ്യൂസ്റ്റണിൽ തിരിച്ചെത്തുന്നത്. എല്ലാവരെയും പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനാപൂർവ്വം ഈ ടൈമിൽ സംബന്ധിക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയും ചെയ്യും. ഈ വർഷം ദൈവം നമുക്ക് അനുഗ്രഹീതമായ ഒരു തുടക്കം നൽകി. ഈ വർഷത്തിലുടനീളം ദൈവിക കൃപകൾ അനുഭവിക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വളരെ അൺസർട്ടനിറ്റി നിറഞ്ഞിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോ നിമിഷവും അടുത്ത നിമിഷം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റി നിശ്ചയമില്ലാത്ത ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ദൈവിക കൃപകൾ നമുക്ക് ചുറ്റും ഉണ്ടാകുവാനും നിശ്ചയമില്ലാത്ത ലോകത്ത് നിശ്ചയമുള്ള ദൈവത്തിന്റെ തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടപ്പാകുവാനും ഉന്നതമായ ക്രിസ്തീയ സാക്ഷ്യത്തിൽ ജീവിക്കുവാനുമെല്ലാം നമുക്ക് ഇടയാകുവാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. 2015 എല്ലാ അനുഗ്രഹങ്ങളുടെയും ഒരു വർഷമായി ദൈവം നമുക്ക് നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മുടെ ദൈവവചനം സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട പി സി ജോർജച്ചനാണ്. അച്ഛനെ പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. വാൻകൂവർ സെന്റ് ജോർജ് ഇടവക വിചാരിയാണ്. അച്ഛൻ പുതുതായിട്ട് ഡിട്രോയിറ്റ് സെന്റ് ഗ്രിഗോറിയസ് പള്ളിയിൽ ചാർജ് എടുക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നു. വിസയുടെ കാര്യങ്ങളെല്ലാം അയച്ചിരുമ്പോൾ വാൻകൂവറിൽ നിന്നും ഡിട്രോയിറ്റിലേക്ക് വരുവാൻ്റെ തോന്നുമുള്ള കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ ആ വിഷയങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുവാനും പ്രയാസങ്ങളില്ലാതെ പെട്ടെന്ന് അച്ഛന് പുതിയ ചുമതലകൾ ഏറ്റെടുക്കുവാനും ഇതൊക്കെ വന്നും ദൈവം കൃപ നൽകുവാൻ എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. അച്ഛനെ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം ഗാനം ആലപിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട പി സി ജോർജ് ഗാനം നയിക്കുന്നതായി.
പാഠപുസ്തകത്തിലെ 186-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങൾ 186. യേശു നല്ലവൻ, എനിക്ക് യേശു നല്ലവൻ. യേശു നല്ലവൻ, എനിക്കു യേശു നല്ലവൻ. നല്ല രക്ഷകൻ, തൻ നാമം വാഴ്ത്തി പാടും ഞാൻ. യേശു നല്ലവൻ, അതെ യേശു നല്ലവൻ. യേശു നല്ലവൻ, യേശു നല്ലവൻ, എനിക്കു യേശു നല്ലവൻ. നല്ല രക്ഷകൻ തൻ നാമം വാഴ്ത്തിപ്പാടും ഞാൻ. യേശു നല്ലവൻ, അതേ യേശു നല്ലവൻ, യേശു നല്ലവൻ. കടൽ പിളർന്നു താൻ വഴി നടത്തിടും, അടിമയിൻ മുഖം തകർത്തു വീണ്ടെടുത്തവൻ. ചിറകുകൾ വിടർത്തി മറവിൽ കാത്തിടുന്നവൻ, യേശു നല്ലവൻ. ചെങ്കടൽ പിളർന്നു താൻ വഴി നടത്തിടും, അടിമയിൻ മുഖം തകർത്തു വീണ്ടെടുത്തവൻ. ചിറകുകൾ വിടർത്തി മറവിൽ കാത്തിടുന്നവൻ, യേശു നല്ലവൻ. യേശു നല്ലവൻ, മരിക്കു യേശു നല്ലവൻ. നല്ല രക്ഷകൻ തൻ നാമം വാഴ്ത്തി പാടും ഞാൻ. യേശു നല്ലവൻ, അതേ എൻ യേശു നല്ലവൻ, യേശു നല്ലവൻ. ഉന്നിലും പിറകിലും നടന്നു കാവലായി, മേഘമൊന്നെനിക്കു തിരിച്ചു സ്നേഹമായി. നീണ്ട മരുഭൂവിലുള്ളം കയ്യിൽ താങ്ങിടും, യേശു നല്ലവൻ. മുന്നിലും പിറകിലും നടന്നു കാവലായി, മേഘമൊന്നെനിക്കുമേൽവിരിച്ചു സ്നേഹമായി. നീണ്ട മരുഭൂവിലുള്ളം കയ്യിൽ താങ്ങിടും, യേശു നല്ലവൻ. യേശു നല്ലവൻ, എനിക്കു യേശു നല്ലവൻ. നല്ല രക്ഷകൻ തൻ നാമം വാഴ്ത്തിപ്പാടും ഞാൻ. യേശു നല്ലവൻ, അതേ എൻ യേശു നല്ലവൻ, യേശു നല്ലവൻ. കോട്ടകൾ തകർത്തിടാൻ ഫലത്തെ നൽകിടും, നീട്ടിയ കുഞ്ഞത്തലെ നടത്തിടും. വീട്ടിലെത്തുവോളം പൊന്മുഖത്തിൽ നോക്കിടാം, യേശു നല്ലവൻ. കോട്ടകൾ തകർത്തിടാൻ ഫലത്തെ നൽകിടും, നീട്ടിയ ഭുജത്താലെന്നെ തന്നടത്തിടും. വീട്ടിലെത്തുവോളം പൊന്മുഖത്തിൽ നോക്കിടാം, യേശു നല്ലവൻ. യേശു നല്ലവൻ, എനിക്കു യേശു നല്ലവൻ. നല്ല രക്ഷകൻ തൻ നാമം വാഴ്ത്തിപ്പാടും ഞാൻ. യേശു നല്ലവൻ, അതേ എൻ യേശു നല്ലവൻ, യേശു നല്ലവൻ. ക്ഷാമകാലത്തെന്നെ ക്ഷേമമോടെ കാത്തിടും, പച്ചക്കുൽ പാകിടയിൽ കിടത്തിടുന്നവൻ. വേണ്ടതെല്ലാം നിത്യമേകി പോറ്റിടുന്നവൻ, യേശു നല്ലവൻ. ക്ഷാമകാലത്തെന്നെ ക്ഷേമമോടെ കാത്തിടും, പച്ചപ്പുൽ തകിടയിൽ കിടത്തിടുന്നവൻ. വേണ്ടതെല്ലാം നിത്യമേകി പോറ്റിടുന്നവൻ, യേശു നല്ലവൻ. യേശു നല്ലവൻ, എനിക്ക് യേശു നല്ലവൻ. നല്ല രക്ഷകൻ തൻ നാമം വാഴ്ത്തി പാടും ഞാൻ. യേശു നല്ലവൻ, അതേ എൻ യേശു നല്ലവൻ, യേശു നല്ലവൻ.
ത്രിയേക ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അഭിയുന്നയ തിരുമനസ്സെ, വന്നിയ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, പുതുവത്സരത്തിലെ ആദ്യ ബുധനാഴ്ചയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഏവർക്കും പുതുവത്സരത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ഈ വർഷം എല്ലാ കൃപകളാലും നയിക്കട്ടെ എന്ന് വീട്ടിലായിട്ട് പ്രാർത്ഥിക്കുന്നുപോലെ സംഭവ ബഹുലമായ ഒരു വർഷം ആണ് കഴിഞ്ഞു പോയത്. വരും വർഷത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അസ്ഥിരമായിരിക്കുന്ന കാര്യങ്ങളിൽ സ്ഥിരമായിരിക്കുന്ന ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ ആശ്രയിക്കുവാനുള്ള ചെറിയ വാക്യങ്ങളിലെങ്കിലും വളരെ ശ്രേഷ്ഠമായ ഒരു സന്ദേശം അഭിമന്യ തിരുമനസ് നൽകി. പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ആ ഒരു ചിന്തയിൽ നിന്നുകൊണ്ട് ചില ആശയങ്ങൾ പങ്കുവയ്ക്കാനായിട്ടാണ് ഇന്ന് കർത്താവ് ശരണപ്പെടുകയും ചെയ്യുന്നത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതുവത്സരത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. നമ്മുടെ സഭയുടെ ആരാധനാ ക്രമീകരണങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം, ഈ ദിവസങ്ങളെല്ലാം വളരെയേറെ പ്രാധാന്യമുള്ള ദിവസങ്ങളാണ്. ക്രിസ്മസിന്റെ ദിവസം കഴിഞ്ഞു, അതിനു മുമ്പ് യോഹന്നാൻ മാർദ്ദാനയുടെ ജനനം നമ്മൾ ഓർത്തു. ജനുവരി 1-ാം തീയതി കർത്താവിന്റെ സർക്കംസെഷൻ ചേലാകർമ്മം നമ്മൾ ഓർത്തു. ഇനി ഫെബ്രുവരി 2-ാം തീയതി മായൽത്തോ പെരുന്നാള് എൻട്രൻസ് ടു ദി ചർച്ച് നമ്മൾ 40-ാം ദിവസം ജോസഫും മറിയമും യേശുക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് ദേവാലയത്തിലേക്ക് കടന്നു വന്ന കാര്യം നമ്മൾ ഓർക്കുന്നു. അപ്പൊ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ശിശുവായി തീർന്ന ദൈവ സാന്നിധ്യത്തെയാണ് നമ്മൾ ഓർക്കുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം ചിന്തകളാണ് ആരാധനാ ക്രമീകരണങ്ങൾ നമുക്ക് ഈ ദിവസങ്ങളിൽ ലഭ്യമാകുന്നത്. കഴിഞ്ഞ 6 ആഴ്ച നമ്മൾ ഓർത്ത് 12 വയസ്സിൽ യേശു ക്രിസ്തു ദേവാലയത്തിൽ ചെന്ന സംഭവമാണല്ലോ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുകയും ചെയ്തത്. അപ്പൊ ഈ ദിവസങ്ങളെല്ലാം തന്നെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നതായ ദിവസമാണ്, അല്ലെങ്കിൽ സാന്നിധ്യം ഒരു പൈതലായി നമ്മളുടെ ചുറ്റുമുണ്ട് എന്നുള്ള ബോധ്യം നൽകുന്ന ദിവസമായിരുന്നു. എന്നാൽ ഈ 2014 അവസാന ദിനങ്ങൾ കുഞ്ഞുങ്ങളുടെ ചോര വീണ് വല്ലാതെ മണ്ണുകുതിർന്ന ഒരു വർഷം കൂടായിരുന്നു. നമുക്കറിയാം പെഷാവറിലുണ്ടായ മസാക്കർ, അവിടെ 142 കുഞ്ഞുങ്ങൾ വധിക്കപ്പെട്ടു, 10 അധ്യാപകർ വധിക്കപ്പെട്ടു. അതിൽ കൂടുതലും ഈ നിഷ്കളങ്കമായിരിക്കുന്ന രക്തമാണെന്നുള്ളത് നമുക്കറിയാം. എല്ലാം തന്നെ അങ്ങനെയാണ്. വീണ്ടും നമ്മൾ ഒരല്പം കൂടി പുറകോട്ട് ചിന്തിച്ചാൽ ഗാസായിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത് തന്നെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്. ഇത് ഭാരതത്തിന്റെ പുരാണത്തിൽ കാണാൻ പറ്റുന്നതായ ഒരു കാര്യമായി കുഞ്ഞുങ്ങളെ തൊടുമ്പോൾ മാതാപിതാക്കൾക്ക് വേദനിക്കുന്നതായ കാര്യവും ഒരു പുരാണത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധത്തില് നമുക്കറിയാം കൗരവപക്ഷത്ത് നിന്ന ദ്രോണാചാര്യര് അദ്ദേഹം പാണ്ഡവപക്ഷത്തെ നശിപ്പിക്കാനായിട്ട് സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഒരു ആനയ്ക്ക് അശ്വത്ഥാമാവ് എന്ന് പേരിട്ട് ഭീമൻ അതിനെ കൊല്ലുകയും അശ്വത്ഥാമാവ് മരിച്ചുവെന്ന് പറയുകയും ചെയ്ത് എപ്പോഴും സത്യം മാത്രം പറയുന്ന യുധിഷ്ഠിരനോട് ഇത് ശരിയാണോ എന്ന് അന്വേഷിച്ചപ്പോൾ അശ്വത്ഥാമാ ഹത കുഞ്ചര എന്ന യുധിഷ്ഠിരൻ പറഞ്ഞു. പക്ഷെ ഇപ്പം മുഴക്കിയ കാഹളങ്ങളുടെ ശബ്ദത്തിൽ കുഞ്ചര അല്ലെങ്കിൽ ആന എന്ന് കേൾക്കാതിരുന്ന ദ്രോണര് തന്റെ മകനായ അശ്വത്ഥാമാവാണ് മരിച്ചതെന്ന് ചിന്തിച്ച് തെറ്റിദ്ധരിക്കപ്പെട്ട് ആയുധം താഴെ വയ്ക്കുകയും പാണ്ഡവപക്ഷത്തായിരുന്ന ദൃഷ്ടദ്യുമ്നൻ യുദ്ധഭൂമിയിൽ വെച്ച് ദ്രോണാചാര്യരെ വധിക്കുകയും ചെയ്തു എന്നുള്ളത് ഭാരത ചരിത്രത്തിലുള്ള ഒരു സംഭവമാണ്. അപ്പൊ കുഞ്ഞിനെ തൊട്ടപ്പോ മാതാപിതാവിന്റെ മനസ്സ് നഷ്ടപ്പെട്ടു, മനസാന്നിധ്യം നഷ്ടപ്പെട്ടു എന്നുള്ളത്. എനിക്കൊന്ന് എല്ലാ കാലഘട്ടത്തിലും യുദ്ധവെറി പൂണ്ടവരും ഭീകരവാദം നടത്തുന്നവരുമെല്ലാം ചെയ്യുന്നതായ കാര്യം ഇത് തന്നെയാണ്. മുതിർന്നവരെ തകർക്കാനായിട്ട് കുഞ്ഞുങ്ങളെ നശിപ്പിക്കുക. ഇവർക്ക് ഈ ഒരു നിമിഷം കൊണ്ട് തീരുന്ന കൊലയിൽ താല്പര്യമില്ല. ജീവിക്കുന്നവർ നീറി നീറി വെന്ത് മരിക്കണമെന്ന് ഒരു പക്ഷേ അവരാഗ്രഹിക്കുന്നുണ്ടാവും. അതാണല്ലോ, അല്ലെങ്കിൽ പിന്നെ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ ഇങ്ങനെ നശിപ്പിക്കേണ്ടതായ കാര്യമില്ല. വേദപുസ്തകത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ അത് തന്നെ കാണുന്നുണ്ടല്ലോ. ഹെരോദാവ് ചെയ്യുന്നത് മസാക്കർ ഓഫ് ദി ഇൻഫൻസ്. യേശുക്രിസ്തുവിനെ കയ്യിൽ കിട്ടാതെ വന്നപ്പോ ബേത്ലഹേം ഗ്രാമത്തിലും പരിസരത്തിലുമുള്ള 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെല്ലാം കൊന്നത് വേദപുസ്തകത്തിന്റെ ഏടുകളിൽ കിടക്കുന്നതായ കാര്യമാണ്, യാഥാർത്ഥ്യമാണ്. അതിന്റെ ഉള്ള നമ്പറിനെ പറ്റിയൊക്കെ ഉള്ള സംശയങ്ങൾ ഒരുപക്ഷെ ഉണ്ടാവാം. ബേത്ലഹേം എന്ന് പറയുന്ന ചെറിയ പട്ടണത്തിൽ അങ്ങനെ 100 കണക്കിന് 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു, അതോ ഒരു 20-30 ഇടയ്ക്കുള്ള കുഞ്ഞുങ്ങളെ ഉണ്ടായിരുന്നുള്ളോ എന്ന് വേദപണ്ഡിതന്മാരുടെ ഇടയിൽ ഒക്കെ അങ്ങനെ ചിന്തിക്കുന്നതായ കാര്യമാണ്. അതിന്റെ സാധ്യതകളിലേക്കൊന്നുമല്ല ഞാൻ പോകുന്നത്. എന്തായിരുന്നാലും ശിശു സഹോദരന്മാരിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കും, ഒരു കുഞ്ഞാണെങ്കിൽ പോലും അതിന്റെ പ്രാധാന്യം നമ്മുടെ സഭ അത്രമാത്രം പ്രാധാന്യം കൊടുത്ത് അത് ഡിസംബർ 27-ാം തീയതി ഓർക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ നമ്പർ കൂടുന്നത് കൊണ്ടോ കുറയുന്നത് കൊണ്ടോ അതിൽ നിന്നുണ്ടാകുന്ന എഫക്ട് ഒരിക്കലും കുറയുന്നില്ല എന്നുള്ള തിരിച്ചറിയണം. അത് ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ കാലഘട്ടത്തിലും ഈ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുക എന്നുള്ളത് ഒരു യുദ്ധതന്ത്രമായി ഒരു സ്ട്രാറ്റജിയായി എല്ലായിടത്തും നിൽക്കുന്നുണ്ട്. അത് യുദ്ധഭൂമിയിൽ മാത്രമല്ല, ഗാർഹിക യുദ്ധത്തിൽ നോക്കുക, അപ്പനും അമ്മയും തമ്മിലുള്ള യുദ്ധത്തിൽ വേറെ ആരെ എത്രയധികം സഫർ ചെയ്യുന്നു എന്നുള്ളത് അമേരിക്കയുടെ ഈ ജീവിതശൈലി ജീവിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതായ ഒരു കാര്യമാണ്. പേരൻസ് ഉള്ള രീതിയിൽ ഡൈവോഴ്സിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങളുള്ള ഒക്കെ മാതാപിതാക്കളൊക്കെ ചിന്തിക്കേണ്ടതായ ഒരു കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ അടുത്ത തലമുറ അതെങ്ങനെയായിത്തീരുമെന്നുള്ളത് ചിന്തിക്കേണ്ടതായ കാര്യമാണ്. ഒരു ഹെൽത്തി സൊസൈറ്റിയുടെ ഏക ഏകകം എനിക്ക് തോന്നുന്നത് കുഞ്ഞുങ്ങളുടെ പുഞ്ചിരിയായിട്ട് നമ്മൾ കണ്ടെത്തണം. ഈ പുഞ്ചിരി എല്ലാ കാലഘട്ടത്തിലും നഷ്ടപ്പെടുന്നു, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ എന്നുള്ളത് നമ്മൾ ഓർക്കണം. ക്രിസ്മസും ന്യൂഇയറും ഒക്കെ ആഘോഷിക്കുകയും യേശുതമ്പുരാൻ ഒരു ശിശു എന്നുള്ള രീതിയിൽ വളർന്നു വരികയും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയും ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുടെ പുഞ്ചിരി ഇല്ലാത്ത വീടും സമൂഹവും രാഷ്ട്രവും ഒക്കെ പതോളജിക്കൽ ആണെന്നുള്ള രോഗാതുരമാണെന്നുള്ള ഒരു വലിയ അവബോധം നമുക്ക് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെയെങ്കിൽ ഈ സാഹചര്യത്തിൽ നിന്ന് വായിക്കാൻ പറ്റുന്നതായ ഒരു വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 23:27-31 തിരുവചനങ്ങളാണ്. ലൂക്കോസിന്റെ സുവിശേഷം 23:27-31 തിരുവചനങ്ങൾ. ഒരു വലിയ ജനസമൂഹവും അവനെ ചൊല്ലി വിലപിച്ച് മുറയിടുന്ന അനേകം സ്ത്രീകളും അവന്റെ പിന്നാലെ ചെന്നു. യേശു തിരിഞ്ഞ് അവരെ നോക്കി, യെരുശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവിൻ. മച്ചികളും പ്രസവിക്കാത്ത ഉദരങ്ങളും കുടിപ്പിക്കാത്ത മുലകളും ഭാഗ്യമുള്ളവ എന്ന് പറയുന്ന കാലം വരുന്നു. അന്ന് മലകളോട് ഞങ്ങളുടെ മേൽ വീഴുവീനെന്നും കുന്നുകളോട് ഞങ്ങളെ മൂടുവീനെന്നും പറഞ്ഞു തുടങ്ങും. പച്ചമരത്തോട് ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയതിന് എന്തു ഭവിക്കും എന്ന് പറഞ്ഞു. എനിക്കൊന്ന് പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിന്റെ ഈ ഒരു ദീർഘദർശനത്തോടെയുള്ള പ്രവചനം നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് അലമുറയിട്ട് കരയേണ്ടതായ ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഡോക്ടേഴ്സ് ഓഫ് ജെറുസലേം, ഡോണ്ട് വീപ് ഫോർ മീ, വീപ് ഫോർ യുവർ സെൽഫ് ആൻഡ് ഫോർ യുവർ ചിൽഡ്രൻ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഇനി യാഥാർത്ഥ്യമാക്കേണ്ടതായ കാര്യമാണ്. നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ കുറച്ചുകൂടെ ഒന്ന് സ്നേഹത്തോടെ ആദരവോടെ കാണുന്ന ഒരു സമൂഹം നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 18:10 നമ്മൾ വായിക്കുന്നുണ്ട്, ഈ ചെറിയവരിൽ ഒരുവനെ തുച്ഛീകരിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു. അതായത് ഈ ലോകത്തിലുള്ള ഓരോ കുഞ്ഞുങ്ങൾക്കും സ്വർഗത്തിൽ ഓരോ മാലാഖമാരുണ്ടെന്നുള്ളതാണ്. സ്വർഗത്തിൽ ഓരോ മാലാഖമാരുണ്ട്, അവരെപ്പോഴും സ്വർഗസ്ഥനായ പിതാവിന്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുന്നു, അവര് ഇവർക്ക് വേണ്ടി ദിവസങ്ങളിൽ പക്ഷവാദം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവരോട് ചെയ്യുന്ന ഓരോ ഹിംസയും ദൈവത്തോട് തന്നെ ചെയ്യുന്നതാണെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ കുഞ്ഞുങ്ങളെ കുറച്ചുകൂടി അവരെ തുച്ഛീകരിക്കാതിരിക്കാൻ, അവരെ ഒന്ന് കരുതാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ ഒരു സാഹചര്യത്തിൽ യൂണിസെഫിന്റെ ചിൽഡ്രൻസ് റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് 3 പ്രധാന കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ അവകാശവുമായിട്ട് ബന്ധപ്പെട്ട് യൂണിസെഫ് പറയുന്ന 3 പ്രധാന കാര്യങ്ങൾ, അതിൽ ചില ദൈവശാസ്ത്രപരമായിരിക്കുന്ന വേദപുസ്തകത്തിൽ നിന്നുള്ള വളരെ ലളിതമായ ചില ചിന്തകൾ കൂടി ഒന്ന് ചേർത്ത് പങ്കുവെച്ച് ഇന്നത്തെ ഈ ഒരു വിഷയം നിങ്ങളുടെ ചിന്തയ്ക്കായി വിടാമെന്നാണ് ഞാൻ, അങ്ങനെ ചിന്തയ്ക്കായി വിട്ട് അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. യൂണിസെഫ് ചിൽഡ്രൻസ് റൈറ്റ് ആയിട്ട് പറയുന്നത് 3 കാര്യങ്ങൾ: 1 പ്രൊട്ടക്ഷൻ, 2 പ്രൊവിഷൻ, 3 പാർട്ടിസിപ്പേഷൻ. ഈ 3 കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഉറപ്പാക്കേണ്ടത് മുതിർന്നവരുടെ ബാധ്യതയാണെന്നുള്ളതാണ്. ഒന്ന് പ്രൊട്ടക്ഷൻ, അവർക്ക് എപ്പോഴും ഒരു സംരക്ഷണം ആവശ്യമാണ്. നമുക്കറിയാം കുഞ്ഞുങ്ങളുടെ സുരക്ഷ ഇന്ന് സങ്കീർണമായിക്കൊണ്ടിരിക്കുക. കേരളത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും കുഞ്ഞുങ്ങളെ പറ്റി പേടി തോന്നുന്നതായ ഒരു അന്തരീക്ഷമാണ്. 3 മാസം മുതൽ അല്ലെങ്കിൽ അതിൽ താഴെ മുതൽ പ്രായഭേദമന്യേ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുവാനുള്ള ആ ഒരു ഒരു അന്ധമായ ശരീരത്തിന് വേണ്ടിയുള്ള ഒരു വെറിയും കൊതിയും എങ്ങനെയോ മനുഷ്യന്റെ മനസ്സിൽ ഇന്ന് വളരെ കഠിനമായിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ, ചെറിയ കേരളത്തിൽ പോലും ഇത് സംഭവിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. കുഞ്ഞുങ്ങൾക്കൊട്ടും ആദരവില്ലാത്ത ഒരു 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 സംസ്ഥാനം കൂടിയല്ലേ നമ്മുടെ കേരളം. ഞാൻ ഒരു ചെറിയ ഒരു ലളിതമായ ഒരു ആശയം പറയാം. ഒരു ബസ്സില് ഈ കുഞ്ഞുങ്ങളെ ആരും കയറ്റത്തില്ല, സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളെ ഒന്നും ബസ്സിൽ കയറ്റത്തില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബസ്സിൽ, കേരളത്തിലെ ഏതെങ്കിലും ഒരു ബസ്സിൽ ഒരു ഭണ്ഡക്കെട്ടുമായിട്ട് കയറി വരുന്ന ഈ സ്കൂളിൽ പഠിക്കാനുള്ള വലിയ ഭാരവുമായിട്ട് കയറി വരുന്ന ഒരു കുഞ്ഞിന് ഒരു പ്രായമായ ഒരാൾ എഴുന്നേറ്റ് സീറ്റ് കൊടുത്തതായിട്ട് എനിക്കറിവില്ല. അപ്പൊ വണ്ടിയിൽ കയറ്റില്ല, അവർക്ക് വേണ്ടി മുതിർന്ന ഒരാൾ പോലും എഴുന്നേറ്റ് കൊടുക്കില്ല എന്ന് പറയുന്ന ഒട്ടും ചിൽഡ്രൻ ഫ്രണ്ട്ലി അല്ലാത്തൊരു സിസ്റ്റം കേരളത്തിലുണ്ട്. അതുകൂടാതെ ധാരാളം കെണികളും ഇടവഴികളും ഒക്കെയുള്ള സ്ഥലമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ വളരെയേറെ പേടിയോടുകൂടിയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നതെന്നുള്ളത് നമുക്കറിയാം. ഇനി നമ്മൾ ഈ താമസിക്കുന്ന US കാര്യം വ്യത്യസ്തമൊന്നുമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവര് ചിൽഡ്രൻ ഫ്രണ്ട്ലി എന്ന് പറയുന്നുണ്ടെങ്കിലും ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇതിനെപ്പറ്റി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു ഇവിടെ. അപ്പൊ 11 യാഥാർത്ഥ്യങ്ങൾ, എങ്ങനെ ഈ ചൈൽഡ് അബ്യൂസിനെ പറ്റിയുള്ള 11 യാഥാർത്ഥ്യങ്ങൾ ഞാൻ ഇവിടെ പെട്ടെന്ന് അതൊന്ന് വായിക്കാവുന്നതേ ഉള്ളൂ നമുക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി. ഒന്നാമത്തെ കാര്യം, അപ്രോക്സിമേറ്റ്ലി 5 ചിൽഡ്രൻ ഡൈ എവറി ഡേ ബിക്കോസ് ഓഫ് ചൈൽഡ് അബ്യൂസ്. സെക്കൻഡ് തിങ് 1 out of 3 girls and 1 out of 5 boys will be sexually abused before they reach age 18. Third one, 90% of sexual abuse victims know the perpetrator in some way. 68% are abused by a family member. സ്വന്തം പിതാവോ അങ്കിളോ ഗുരുസ്ഥാനികനോ ഒക്കെയാണെന്നാണ് ഈ പറയുന്നത്. Most children become victims of abuse and neglect at 18 months or younger. 1537 children died of abuse or neglect. 79.4% were under the age of 4 and 47.7% were under the age of 1. Boys 48.5% and girls 51.2% become victims at nearly the same rate. അടുത്ത് ഭയങ്കര ഭീകരമായ ഒരു കാര്യമാണ് US കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതായ കാര്യം. 3.6 million cases of child abuse are reported every year in the US. ഇത് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ്, റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് ധാരാളമുണ്ട്. അത് നമ്മൾ അതും കൂടെ ഓർത്തിരിക്കണം, അപ്പോഴതിന്റെ ഭീകരത നമുക്ക് മനസ്സിലാവുള്ളൂ. Abused and neglected children are 11 times more likely to engage in criminal behavior as an adult. തുടങ്ങിയുള്ള ധാരാളം കാര്യങ്ങൾ, സമയ ചുരുക്കം മൂലം ഞാൻ വിശദമായിട്ട് അതിലേക്ക് പോകുന്നില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഭീകരമാണ് കുഞ്ഞുങ്ങളോടുള്ള സമീപനം ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കേണ്ടതായ കാര്യമാണ്. കുഞ്ഞുങ്ങൾക്കൊരു ദൂതന്മാരെ, കുഞ്ഞുങ്ങൾ മാലാഖമാരാണെന്നാണ് പറയുന്നത് അല്ലേ? അങ്ങനെയെങ്കിൽ വേദപുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം സോദോമിക് സിൻ എന്ന് പറയുന്നത് ജനസിസ് 19 എഴുതിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം, ലോകത്തിന്റെ ഭവനത്തിൽ 2 ദൈവദൂതന്മാർ വന്നപ്പോൾ അവിടെയുള്ള ആൾക്കാർ ആ ഭവനം വളഞ്ഞിട്ട് ആ പുരുഷന്മാരെ ഇങ്ങോട്ട് ഇറക്കിവിടെ ഞങ്ങൾക്ക് ഭോഗിക്കേണ്ടതിന് ഇറക്കിവിടാൻ പറയുകയും ദൈവം തമ്പുരാൻ തീയും ഗന്ധകവും വർഷിപ്പിച്ച പട്ടണത്തെ നശിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അത് ദൂതന്മാർ കുഞ്ഞുങ്ങളുടെ ദൂതന്മാരാണെങ്കിൽ കുഞ്ഞുങ്ങൾ തന്നെ ദൂതന്മാരാണ്. അവരോട് ചെയ്യുന്നത് ഒരുപക്ഷെ നമ്മളുടെ മേൽ ഇതുപോലുള്ള നാശം ഭവിക്കാനായിട്ട് ഇടയാവില്ലേ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതായ കാര്യം. അപ്പോ ഫസ്റ്റ് വൺ ഈസ് പ്രൊട്ടക്ഷൻ, അത് മുതിർന്നവർ വേണം, ഫാമിലിയിൽ നിന്ന് വേണം, കുടുംബത്തിൽ മാതാപിതാക്കൾ വേണം കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം ഉറപ്പാക്കുവാൻ എന്നുള്ള സമൂഹത്തിന് വലിയ ബാധ്യത തീർച്ചയായിട്ടുമുണ്ട്. ഓരോ കുടുംബങ്ങളും അങ്ങനെ ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ സമൂഹം ഒന്നാകെ അതിലേക്ക് വരുമെന്നുള്ളത് മാറ്റമില്ലാത്തതായ കാര്യമാണ്. അതിന് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. രണ്ടാമത് പ്രൊവിഷൻ എന്നുള്ള കാര്യമാണ്. പ്രൊവിഷൻ, അവർക്ക് എന്താ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയെടുക്കാം, ഇത്രയും ദീർഘമായ ബാല്യകാലം മറ്റൊരു സ്പീഷീസിനും ഇല്ല. 17 വയസ്സ് വരെയാ കുഞ്ഞുങ്ങളായിട്ടിരിക്കുന്നത് അല്ലേ? ബാക്കി എല്ലാ ജീവജാലങ്ങളുടെയും കാര്യം എടുത്തേ, നമ്പർ ഓഫ് ഡേയ്സ് ഓർ ഹവേഴ്സ് മതി അവർക്ക് പക്വതയാകാൻ. ആടിന്റെയോ പശുക്കുട്ടിയോ നിലത്ത് പിറന്ന് വീഴുന്ന ഒരു പശുക്കുട്ടി അമ്മ 2 പ്രാവശ്യം അതിനെ നക്കിക്കഴിയുമ്പോൾ അത് എഴുന്നേറ്റ് ഓടുക. നമ്മുടെ ഒരു കുഞ്ഞ് മുട്ടുകാലിൽ നീന്തി എഴുന്നേറ്റ് നടക്കാനായിട്ട് എത്ര നാൾ കൊണ്ടാ പ്രാപ്തിയാകുന്നതെന്നുള്ളത്, ഒന്ന് കുഞ്ഞ് പിച്ചവെക്കാനായിട്ട് എത്ര കാലം വേണമെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അത്ര നിസ്സഹായനായ ഒരു സൃഷ്ടിയാണ് മനുഷ്യക്കുഞ്ഞ് എന്ന് പറയുന്നത്. യേശു ആയിത്തീർന്നത് ഈ മനുഷ്യക്കുഞ്ഞായിത്തീർന്നത് യേശു. ആ കുഞ്ഞിന് ജീവിക്കാൻ ഉതകുന്ന ഭൗതിക സാഹചര്യവും ആത്മീയ സാഹചര്യവും നമ്മൾ ഒരുക്കണമെന്നുള്ള വലിയ സന്ദേശം കൂടി ഈ ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും എൻട്രൻസ് ഓഫ് ദി ചർച്ച് എന്നുള്ള ഈ സമയം നമുക്ക് പ്രത്യേകമായിട്ട് നൽകുന്നുണ്ട്. ഉണ്ണിമച്ചുകാർ നമ്മുടെ ഉള്ളത്തിൽ വന്നു, ഇനി അവനെ വളർത്തിക്കൊണ്ടുവരിക, അവനെ പിച്ചവെപ്പിക്കുക, അവനെ വളർത്തുക എന്നുള്ളത് ഈ ഒരു ലിറ്റർജിക്കൽ ഇയറിൽ നമ്മൾ അനുദിനം വളരെ സ്പീഡിൽ ചെയ്യേണ്ടതായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ പലചരക്കുകളെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അന്നന്ന് വേണ്ടുന്ന അപ്പത്തെ പറ്റിയും ഗീവ് അസ് ദിസ് ഡേ അവർ ഡെയിലി ബ്രെഡ് എന്ന് പറയുന്ന കേവലം ഭൗതികമായ ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു ഒരു അന്തർദാഹം മാത്രമല്ലാതെ ജീവിതത്തിന് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണം എന്നുള്ളത്, ശാന്തമായ ഒരു ഗാർഹിക അന്തരീക്ഷം ഉണ്ടാകണം. അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട ഏറ്റവും, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം വളരെ സമാധാനപരമായ, പീസ് ഫുൾ ആയിട്ടുള്ള ഒരു ശാന്തമായിരിക്കുന്ന ഒരു ഗാർഹിക അന്തരീക്ഷം, കുടുംബകലഹമില്ലാത്ത, പരസ്പരം സ്നേഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു ഗാർഹിക അന്തരീക്ഷം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണമെന്നുള്ളതാണ് രണ്ടാമത് പ്രൊവിഷൻ എന്ന് പറയുന്നത്. മൂന്നാമത് പാർട്ടിസിപ്പേഷൻ എന്നുള്ള കാര്യമാണ്. ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു പങ്കാളിത്തം എല്ലാത്തിലും ഉറപ്പാക്കണമെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് നമുക്ക് ഒട്ടും ഇല്ലാത്തതായ ഒരു കാര്യം ഇത് തന്നെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്കൊന്ന് കേൾക്കാനോ അവരുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കാനോ അതിന് വില നൽകാനോ നമുക്ക് സാധിക്കുന്നില്ല. ഞാൻ എപ്പോഴും ഓർക്കും ഈ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഒരു ഡോക്ടറാക്കുക, ഒരു എഞ്ചിനീയറാക്കുക, ഒരു അച്ഛനാക്കുക, ഇങ്ങനെയൊക്കെ പറയുന്ന ചില ചിന്തകളാണ് നമ്മുടെ മനസ്സിലുള്ളത്. അവരുടെ താല്പര്യം ഒന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. മാതാപിതാക്കൾ വല്ലാതെ അവരെ ഫോഴ്സ് ചെയ്യുന്ന ചില കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് കാണാൻ പറ്റും. ഞാൻ എപ്പോഴും ചിന്തിക്കും പുട്ടുണ്ടാക്കാനായിട്ട്, പുട്ടുണ്ടാക്കാനായിട്ട് തേങ്ങാപ്പീര് അരിപ്പൊടി എടുത്താല് ഞാൻ പല വേദികളിലും ഇന്നിപ്പം റെസ്പോൺസ് കിട്ടാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ അങ്ങ് പറയാം. പല വേദികളിൽ ഈ വിഷയം ചോദിക്കുമ്പോഴെല്ലാരും പറയും ഈ തേങ്ങാപ്പീരിയാണോ അരിപ്പൊടിയാണോ ആദ്യം പുട്ടുകുറ്റിക്കത്തിടേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറയും തേങ്ങാപ്പീര് ഇടണം, പിന്നെ അരിപ്പൊടി ഇടണം, പിന്നെ തേങ്ങാപ്പീരിടണം, പിന്നെ അരിപ്പൊടി ഇടണം, ഏറ്റവും അവസാനം തേങ്ങാപ്പീര് ഇട്ട് അങ്ങനെ പുട്ടുപുഴുങ്ങാവുന്ന എല്ലാവരും പറയുന്നേ. പക്ഷെ സത്യത്തിൽ നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്, അവിടെ ചില്ലിടാനായിട്ട് മറന്നുപോകും. നമ്മുടെ പറച്ചിലിൽ ചില്ലിട്ടില്ലെങ്കിൽ ഇതെല്ലാം താഴോട്ട് പോവുക, ഈ പുട്ടുകുറ്റിക്കകത്ത് വീണോണ്ടിരിക്കുക. അടിസ്ഥാനം ശരിയാകണം, അടിസ്ഥാനം ശരിയാകണം. അടിസ്ഥാനം ശരിയാകുമ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് കാര്യങ്ങൾ വരുമെന്നുള്ളതാണ്. അത് പലപ്പോഴും ഇല്ല, നമ്മുടെ ഭവനാന്തരീക്ഷത്തിൽ അത് ഇല്ലാതെയായി പോകുന്നു. കുഞ്ഞുങ്ങളുടെ പങ്കാളിത്തം ഇല്ലാതെയായി പോകുന്നു എന്നുള്ളതാണ്. നമുക്കൊരു ആപ്പിളിൽ എത്ര കുരു ഉണ്ടെന്ന് എണ്ണിയെടുക്കാം, പക്ഷെ ഒരു കുരുവിൽ എത്ര ആപ്പിൾ ഉണ്ടെന്നെണ്ണാൻ പറ്റുമോ? ഈ കുരു നിലത്ത് വീണ ഒരു ആപ്പിൾ മരമായി തീർന്ന എത്ര ആപ്പിൾ അത് നൽകുമെന്ന് പറയാൻ പറ്റത്തില്ല. ഓരോ കുഞ്ഞും അനന്തമായ സാധ്യതയാണ്. ഓരോ കുഞ്ഞുങ്ങളും അവരുടെ സാധ്യത മനസ്സിലാക്കിയത് ചെയ്യണമെന്നുള്ളതാണ്. ഈ ഗ്രീക്ക് മിതോളജിയിൽ പ്രൊക്രൂസ്റ്റസിന്റെ കട്ടിൽ എന്ന് പറയുന്ന ഒരു മിത്തുണ്ട്. പ്രൊക്രൂസ്റ്റസ് എന്ന് പറയുന്നത് ഒരു രാക്ഷസന, അയാൾ മനുഷ്യനെ കണ്ടാൽ നിഗ്രഹിക്കും, പക്ഷെ പെട്ടെന്ന് ചാടി വീണ് കൊല്ലുകയല്ല അദ്ദേഹത്തിന്റെ പരിപാടി. അദ്ദേഹത്തിന്റെ പരിപാടി അദ്ദേഹം ഈ മനുഷ്യനെ മയക്കി പാലും തേനും ഒക്കെ കൊടുത്ത് മയക്കി അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവരും. അവിടെ ഒരു കട്ടിൽ കിടപ്പുണ്ട്. ആ കട്ടിൽ രാത്രി കിടക്കാനായിട്ട് ഈ മനുഷ്യന് ഭക്ഷണം എല്ലാം കൊടുത്ത് വയറ് നിറച്ച് ആ മനുഷ്യനെ അവിടെ കിടത്തിയിട്ട് ഈ കട്ടിലിനേക്കാൾ ഈ കിടക്കുന്ന മനുഷ്യനെ നീളം കുറവാണെങ്കിൽ വലിച്ച് കട്ടിലിന്റെ അത്രയും നീളത്തിൽ വലിച്ചങ്ങ് നീട്ടും. ഈ കട്ടിലിനേക്കാൾ കിടക്കുന്ന ആളുടെ നീളം കൂടുതലാണെങ്കിൽ കാല് മുറിച്ചു കളയും, അല്ലെങ്കിൽ തലയുടെ ഭാഗം മുറിച്ചു കളയും. ഇത് രണ്ടായാലും ഫലം ഒന്നു തന്നെയാണ്. അതായത് ഈ ശരീരം ഈ കട്ടിലുമായിട്ട് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ പരിപാടി. എനിക്കൊന്നും പല മാതാപിതാക്കളും ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ ചില ആഗ്രഹങ്ങളും ചില കട്ടിലുകളും ഒക്കെ നമ്മൾ പണിതിട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വലിച്ചു നീട്ടിയോ അല്ലെങ്കിൽ കൂടുതൽ കഴിവുള്ളവരുടെ കഴിവ് മുറിച്ചു കളഞ്ഞതിനുമായിട്ട് ഫിറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത്. ഒരിക്കലും അങ്ങനെ ആവർത്തിക്കുക എന്നുള്ളതാണ്. പാർട്ടിസിപ്പേഷൻ ഉണ്ടാകണം, ആത്മീയ സാഹചര്യത്തിൽ ഈ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവണം. കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചു കേട്ട ലൂക്കോസിന്റെ സുവിശേഷം 2 അധ്യായം 40 മുതലുള്ള വാക്യങ്ങളിൽ, 52 വരെയുള്ള വാക്യങ്ങളിൽ 12 വയസ്സായ യേശുക്രിസ്തു പെരുന്നാളിന് ദൈവാലയത്തിൽ പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്നാ അവിടെ സംഭവിക്കുന്നതെന്ന് അറിയാമോ? അവിടെ സംഭവിക്കുന്നത് ഓരോ യഹൂദ ബാലനും 13-ാം വയസ്സിൽ ബെർമിത്സ്വ എന്ന് പറയുന്ന ഒരു പദവിയിലേക്ക് ഉയരും. ബെർമിത്സ്വ എന്ന് പറഞ്ഞാൽ സൺ ഓഫ് കമാൻഡ്മെന്റ് ഓർ സൺ ഓഫ് ദി ലോ എന്നുള്ളതാണ്. അതായത് അവനൊരു ഒരു അവന്റെ തോറ മുഴുവൻ അവൻ പഠിച്ച്, ന്യായപ്രമാണങ്ങൾ മുഴുവൻ പഠിച്ച്, അത്രയും നാള് പേരൻസിന്റെ ഹെൽപ്പോടുകൂടി ന്യായപ്രമാണങ്ങൾ മുഴുവൻ പഠിച്ചിട്ട് വേദപണ്ഡിതന്മാർ അത് ചോദിക്കുമ്പോൾ അത് പറഞ്ഞു കേൾക്കുകയും പിന്നീട് അവൻ ആ മെച്യൂർ ആയിട്ട് തീരും. കമാൻഡ്മെന്റിന്റെ കാര്യത്തിൽ, ലോയുടെ കാര്യത്തിൽ അവൻ മെച്യൂർ ആയിട്ട് തീരുകയും പിന്നീട് ലോയെ അവൻ ഒബേ ചെയ്യുകയും ചെയ്യുകയാണ് ബെർമിത്സ്വ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ആ സാഹചര്യത്തിലായിരിക്കാം പ്രത്യേകം സുവിശേഷകാരൻ ആ വിഭാഗം എടുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 12 വയസ്സ് പൂർത്തിയായപ്പോൾ യേശുക്രിസ്തു ദൈവാലയത്തിൽ ചെന്ന് വേദശാസ്ത്ര പണ്ഡിതന്മാരോട് തോറായിൽ നിന്ന് വളരെ അത്ഭുതകരമായിട്ട് കാര്യങ്ങൾ വിവരിക്കുക എന്നുള്ളതാണ്. അത് യേശുക്രിസ്തുവിന്റെ ദൈവത്വം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മനുഷ്യനായിട്ട് യേശുക്രിസ്തു വളർന്നു വന്നത്, മാതാപിതാക്കളുടെ പാർട്ടിസിപ്പേഷൻ എല്ലാ വർഷവും പെരുന്നാളിലോട്ട് വരുന്നു. എല്ലാ കാര്യങ്ങളും മാതാപിതാക്കൾ ശ്രദ്ധിച്ചിരുന്നു. ആ സൺഡർ സ്കൂളിൽ അവനെ പഠിപ്പിച്ചിരുന്നു, അല്ലെങ്കിൽ അവന് ആയിരുന്നു നസറത്തിന്റെ ചുറ്റുപാടുമുള്ള സിനഹൂവിൽ അവൻ പോയിരുന്നു. എല്ലാ വർഷവും പെരുന്നാളിന് ഏരിച്ചിലെ ദൈവാലയത്തിലേക്ക് അവൻ പോകും. അങ്ങനെ പോകുമ്പോ പ്രിയമുള്ളവരെ 12-ാം വയസ്സിൽ മാതാപിതാക്കൾ വളരെ മനുഷ്യ സഹജമായ എല്ലാ കാര്യങ്ങളും സ്വീകരിച്ചുകൊണ്ടാണ് യേശു വളർന്നു വന്നതെങ്കിൽ ഇതും മാനുഷികമായ കാര്യം തന്നെയാ. അവന്റെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട വേദ അധ്യാപകന്മാരെ കൊണ്ടൊക്കെ ഈ കാര്യങ്ങൾ പഠിപ്പിച്ച് ആത്മീയതയിൽ ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവന്നു എന്നുള്ള വലിയൊരു യാഥാർത്ഥ്യം കൂടിയാണ്. ആത്മീയ സാഹചര്യത്തിലുള്ള പാർട്ടിസിപ്പേഷൻ അവനെ ഉണ്ടാക്കുകയും അവനെ സ്പിരിച്വലി മെച്ചൂർ ആക്കി തീർക്കുകയും ചെയ്തു എന്നുള്ള വലിയ ഒരു യാഥാർത്ഥ്യം കൂടി അവിടെ കിടപ്പില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മുടെ സൺഡേ സ്കൂൾ, നമ്മുടെ ആധ്യാത്മിക കാര്യങ്ങൾ ഒക്കെ കുറച്ചുകൂടി ശക്തമാകണ്ടേ? നമ്മുടെ വീട്ടിൽ രാവിലെ വൈകിട്ട് ഒരു കൗമ പ്രാർത്ഥിച്ച് കുമ്പിടാനെങ്കിലും ഈ പൈതലിനെ പഠിപ്പിക്കണ്ടേ? ദൈവത്തെ വിളിച്ച് ജീവിക്കുന്ന ഒരു ദൈവസഹജമായിരിക്കുന്ന അവബോധം ഈ കുഞ്ഞിന്റെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടുവരണ്ടേ? അത് നമ്മൾ തിരിച്ചറിയേണ്ടത്, 2015 നമ്മൾ നിങ്ങൾ മറ്റൊരു തീരുമാനം എടുക്കുന്നതിനേക്കാൾ ഉപരി നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞിനെ കുമ്പിട്ട് നമസ്കരിക്കാനും ഒരു കൗമ എന്റെ കുഞ്ഞിനെ ചൊല്ലിക്കേൽപ്പിക്കാനും ഞാൻ പഠിപ്പിക്കുമെന്ന് തീരുമാനമെടുക്കുക. നിങ്ങൾ കരാട്ടയ്ക്ക് വിടുന്നുണ്ട്, കുങ്ഫുവിന് വിടുന്നുണ്ട്, നീന്തലിന് വിടുന്നുണ്ട്, ഡാൻസിന് വിടുന്നുണ്ട്, നിങ്ങൾക്ക് സമയമില്ലാത്ത ഷിഫ്റ്റ് ചെയ്ത് ഓടി നടക്കുന്നതിനിടയ്ക്ക് കുഞ്ഞുങ്ങളുടെ ഭൗതികമായ സാഹചര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനെ ബാക്കി എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കും. പക്ഷെ മറന്നു പോകുന്ന നമ്മുടെ സമൂഹം നാശത്തിലേക്ക് നിപതിക്കുവാൻ കാരണമാകുന്ന നമ്മുടെ ഒരു മറവിയുണ്ട്. അത് ദൈവാവബോധം നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ തീർച്ചയായിട്ടും അതൊരു തീരുമാനം എടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ബെർമിസ്വ അല്ലെങ്കിൽ ബെത് മിസ്വ ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുവാൻ, സന്നോ അല്ലെങ്കിൽ ഡോക്ടർ ഓഫ് ജിലോ ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. അതാ അതിന്റെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന സ്പിരിച്വൽ കാര്യങ്ങളിൽ. പിന്നീട് ഇവനെ 13 വയസ്സ് കഴിയുമ്പോൾ അവന് അതിനകത്ത് മെച്ചൂർ ആയി തീരുക എന്നുള്ളതാണ്. ഇതൊരു വലിയ യാഥാർത്ഥ്യമായിട്ട് നമ്മൾ അറിയുന്നത് നല്ലതാണെന്ന് ഞാൻ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുക. എനിക്ക് തോന്നുന്നു ഈ കുഞ്ഞുങ്ങളെ പറ്റി ഓർക്കുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിച്ചത്: പ്രൊട്ടക്ഷൻ, പ്രൊവിഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ എന്നുള്ളത്. യേശുക്രിസ്തുവും വളർന്നതിന് ശേഷം വളരെയേറെ മാനസിക ഭാരത്തിലൂടെ പോയ ധാരാളം കാര്യങ്ങളുണ്ടല്ലോ. കുറ്റബോധമെന്നൊന്നും പറയാനായിട്ട് ഞാൻ ഒരുമ്പെടുന്നില്ല. യേശുക്രിസ്തുവിന് കുറ്റബോധമുണ്ടായോ എന്നുള്ളത് അങ്ങനെ ഒരു ബ്ലാസ്ഫമിക്കോ അല്ല തർക്ക വിതർക്കത്തിനോ ഒന്നും ഞാനില്ല. എങ്കിലും മനുഷ്യനായ യേശു എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിന്ന് ഞാൻ പറയട്ടെ. ലാസറിന്റെ കല്ലറയ്ക്ക് പോയി കരഞ്ഞ കർത്താവാണല്ലോ നമുക്കുള്ളത്. പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് എടുത്തു നീക്കണമേ എന്ന് പ്രാർത്ഥിച്ച കർത്താവാണല്ലോ നമുക്കുള്ളത്. അങ്ങനെയെങ്കിൽ അവന്റെ മനസ്സിൽ തീർച്ചയായിട്ടും ഒരു മാനസിക ഭാരം തീർച്ചയായിട്ടും കിടന്നിരിക്കും. തനിക്ക് വേണ്ടി മരിച്ചുപോയ കൊല ചെയ്യപ്പെട്ട ശിശു സഹോദരന്മാരെ ഓർത്ത്. യേശുവിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു വലിയ മാനസിക ഭാരം അത് തന്നെ ആയിരിക്കാം. അതുകൊണ്ട് ഹിംസക്കെതിരെ ഇത്രയേറെ സംസാരിച്ച യേശുക്രിസ്തുവിന്റെ മനസ്സിനെ വല്ലാതെ ഭാരപ്പെടുത്തി കാണുമെന്നുള്ളതാ. ഇത്ര സെൻസിറ്റീവ് ആയിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന യേശുക്രിസ്തുവിന് തീർച്ചയായിട്ടും മാനസിക ഭാരം തോന്നിക്കാണും. അപ്പോൾ യേശുക്രിസ്തു കുഞ്ഞുങ്ങളെ പറ്റി പറഞ്ഞ 2-3 വാക്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ ഒന്ന് വെക്കുക. നമ്മൾ 2 വാക്യങ്ങളും നമ്മൾ കണ്ടു. യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ചൊല്ലിക്കരയുക എന്നുള്ളത് ലൂക്കോസിന്റെ സുവിശേഷം 23:28 വാക്യത്തിൽ നമ്മൾ കണ്ടു. അതുകൂടാതെ കുഞ്ഞുങ്ങളെ തുച്ഛീകരിക്കരുതെന്നുള്ളത് മത്തായിയുടെ സുവിശേഷം 18:10 വാക്യത്തിൽ കണ്ടു. യേശുക്രിസ്തു പറഞ്ഞത് മത്തായിയുടെ സുവിശേഷം 18:5 വാക്യത്തിൽ പറഞ്ഞു, എന്റെ നാമത്തിൽ കുഞ്ഞുങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ തന്നെയാണ് കൈക്കൊള്ളുന്നത്. മത്തായിയുടെ സുവിശേഷം 19:14 വാക്യത്തിൽ പറഞ്ഞു, കുഞ്ഞുങ്ങളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടയരുത്. മത്തായിയുടെ സുവിശേഷം 18:3 വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യം അവകാശമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. വല്ലാതെ കുഞ്ഞുങ്ങളുടെ ചോര വീണ് മൺകുതിർന്നു പോയ ആ ഈ ഒരു ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റി കുറച്ചുകൂടെ ചിന്തിക്കുവാൻ, നമ്മുടെ ഉത്തരവാദിത്വ ബോധത്തെ പറ്റി ചിന്തിക്കുവാൻ, അടുത്ത തലമുറയെ യേശുക്രിസ്തുവിന് അനുരൂപമായി വളർത്തിക്കൊണ്ടുവരുവാൻ, യേശുക്രിസ്തുവിന്റെ ശൈശവത്തെ പറ്റി ചിന്തിക്കുന്ന ഈ ഒരു കാലഘട്ടം നമുക്ക് മുഖാന്തരമാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിനെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എന്റെ എളിയ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
യേശുക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ടും പ്രത്യേകിച്ചും എന്തോ പെരുന്നാളിന് ശേഷമുള്ള ക്രിസ്മസിന് ശേഷമുള്ള ഈ കാലഘട്ടത്തിൽ പിതാക്കന്മാർ കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട ചിന്തകൾ ആരാധന ക്രമീകരണത്തിൽ പ്രത്യേകമായി ഏർപ്പെടുത്തിയിരിക്കുന്നത് ഓർമ്മിപ്പിച്ചും നമ്മുടെ ചുമതല, അടുത്ത തലമുറയോടുള്ള നമ്മുടെ ചുമതല എത്രമാത്രം ശ്രദ്ധാപൂർവം നാം നിർവഹിക്കണമെന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ധ്യാനത്തിൽ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിച്ചുള്ളൂ. നമ്മുടെ ഈ പല തീരുമാനങ്ങളും കുടുംബവുമായി ബന്ധപ്പെട്ടതും കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടതും എല്ലാ തീരുമാനങ്ങളെടുക്കുമ്പോൾ സത്യത്തിൽ കുഞ്ഞുങ്ങൾ എന്നുള്ള ഒരു ഒരു വിഷയം സാധാരണ ഉണ്ടാകാറില്ല എന്നുള്ളത് ഇന്നത്തെ ഏറ്റവും വലിയൊരു വിഷയമാണ്. ജോസഫ് പെനിയ മറിയാമിനെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്ന സന്ദർഭം നാം വായിച്ചുവല്ലോ. മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ പ്രത്യേകമായിട്ട് ജോസഫിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു യേശുക്രിസ്തുവിന്റെ ബർത്ത് നറേഷനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഞാനത് കഴിഞ്ഞ ഒരാഴ്ച സൂചിപ്പിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിലാണെങ്കിൽ കനിക മറിയാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ബർത്ത് നറേറ്റീവ്സുമാണ്. എന്നാൽ മത്തായി ശ്ലീഹ ജോസഫിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ജോസഫിനെ മുൻനിർത്തിക്കൊണ്ട് യേശു ക്രിസ്തുവിന്റെ ജനനത്തെ പറ്റി ജോസഫിന് അരുളപ്പാടുണ്ടാകുന്നത്, ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മത്തായി ശ്ലീഹ യേശു ക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അവിടെ ജോസഫ് ചില തീരുമാനങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളുടെ പിന്നിൽ പ്രധാനമായിട്ടും ഊന്നൽ നൽകുന്നത് കന്യക മറിയാമിന്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞും കന്യക മറിയാമിലൂടെ ലോകത്തിൽ ജനിച്ച കുഞ്ഞും ആയിരുന്നു. ആദ്യത്തെ തീരുമാനം അവളെ ഉപേക്ഷിക്കുന്നതിനുമായി ബന്ധപ്പെട്ടാണ്. അവളെ ഉപേക്ഷിക്കണം, ലോകത്തിന്റെ നിയമം അനുസരിച്ച് അവൻ അവളെ ഉപേക്ഷിക്കണം. ഒരു ഡിവോഴ്സിനുള്ള 100% സാധ്യത അവിടെ കറക്റ്റായിട്ട് തെളിഞ്ഞിരിക്കുന്ന സന്ദർഭമാണ്. അത് ആരുടെ തെറ്റ് എങ്ങനെ ഇതൊന്നും തന്നെ വിശകലനം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാര്യം ഒരു താൻ അറിയാതെ തന്റെ ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോൾ ഡിവോഴ്സിനുള്ള എല്ലാ സാധ്യതകളും അവിടെ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ജോസഫ് തീരുമാനമെടുക്കുന്നത് വേദപുസ്തകത്തിൽ സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായി എന്ന് പറഞ്ഞ് ആ സംഭവത്തെ രേഖപ്പെടുത്തുമ്പോൾ സത്യത്തിൽ ആ സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടാകാൻ തക്കവണ്ണം ഒരു 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 മാനസിക അവസ്ഥ ജോസഫ് ക്രമീകരിച്ചിട്ടുണ്ട്. താൻ തീരുമാനമെടുക്കേണ്ടതിന്റെ മാനദണ്ഡം എന്താണ് എന്നുള്ളത്. ഭൂമിയിൽ ജനിക്കാനിരിക്കുന്ന ഒരു കുഞ്ഞ് കൊല്ലപ്പെടണമോ, കനിയ മറിയാമിനെ നാശമുണ്ടാകുന്ന അതിലൂടെ കുഞ്ഞ് കൊല്ലപ്പെടുന്ന ഒരു നിരപരാധിയായ നിഷ്കളങ്കയായ ഒരു കുഞ്ഞ് കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമോ എന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് കിടക്കുമ്പോഴാണ് അവളെ സ്വീകരിക്കുവാനുള്ള തീരുമാനം സ്വപ്നത്തിൽ അരുളപ്പാടുപോലെ അദ്ദേഹത്തിനുണ്ടാകുന്നത്. ആ കുഞ്ഞിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ചിന്ത വന്നപ്പോൾ അനുഗ്രഹകരമായ ഒരു തീരുമാനമെടുക്കാനും ലോകചരിത്രത്തെ മാറ്റിമറിക്കുന്ന ഒരു ഒരു പദ്ധതിയിൽ പങ്കാളിയാകുവാനും ജോസഫിന് സാധിച്ചു. സത്യത്തിൽ നോർത്ത് അമേരിക്കയുടെ പശ്ചാത്തലത്തിൽ വളരെ ശ്രദ്ധേയമായ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു പാസേജാണ് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ജോസഫിന്റെ ഈ തീരുമാനവുമായി ബന്ധപ്പെട്ട്. എല്ലാ ഡിവോഴ്സസും രണ്ടുപേര് തമ്മിലുള്ള ഈഗോയുടെ വിഷയത്തിൽ അതിൽ നിന്ന് ഉടലെടുക്കുന്ന തീരുമാനങ്ങളാണ്. എന്നാൽ ഒരു ആ കുഞ്ഞിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ എത്രയെത്ര ഡിവോഴ്സസ് ആണ് നമുക്ക് അതിൽ നിന്ന് നമുക്ക് സംരക്ഷിക്കപ്പെടുവാൻ സാധിക്കുന്നത്, എത്രയെത്ര കുടുംബ ബന്ധങ്ങളാണ് സംരക്ഷിക്കപ്പെടാൻ സാധിക്കുന്നത് എന്നുള്ളത് നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ നോർത്ത് അമേരിക്കയുടെ കോണ്ടെക്സ്റ്റിൽ വളരെ ശ്രദ്ധേയമായ പ്രസക്തമായ ഒരു ഭാഗമാണ് മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ നാം കാണുന്ന ജോസഫിന്റെ സ്വപ്നത്തിലെ അരുളപ്പാടിനെ പ്രത്യേകമായിട്ട് നാം കാണുന്നത്. അത് അദ്ദേഹം ഒരു തീരുമാനമെടുക്കുന്നത് കുഞ്ഞിനെ തന്റെ ഒരു ഒരു നിഷ്കളങ്കയായ ഒരു കുഞ്ഞിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ശക്തമായ ഒരു തീരുമാനത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ജോസഫിന് സാധിക്കുന്നു. കർത്താവിൽ വിശ്വാസികളെ, വളരെ അനുഗ്രഹീതമായ അച്ഛന്റെ ധ്യാനത്തിന് പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതുമായിരിക്കും.
പാഠപുസ്തകത്തിലെ 183-ാമത്തെ ഗീതം ചേർന്ന് പാടാം. സുവിശേഷ ഗീതങ്ങൾ 183. എന്നെ യേശുവേ നീ ആശ്രയം, എന്നാളും മണ്ണിൽ ഈ സാധുവിന്. ദൈവാശ്രയ ബോക്സിൽ നമുക്ക് ഈ ഗീതം ദൈവത്തിന്റെ കീഴിൽ സമർപ്പിക്കാം. എന്നെ യേശുവേ നീയാശ്രയം എന്നാളും മന്നിലെ സാധുവിനെ എല്ലാരും പാരിൽ കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവു നീ എന്നെ ചുവേ ആകുല നേരത്തെ ചാരത്തണഞ്ഞു ഏകുന്നു സ്വാന്ത്വനം നീ എനിക്ക് ആകുല നേരത്തെ ചാരത്തണഞ്ഞു ഏകുന്നു സ്വാന്ത്വനം നീ എനിക്ക് ില്ലാത്തില്ലും ഭയം പകലും ഭയം ആകയാലില്ലാത്തില്ലും ഭയം പകലും നീയഭയം എന്നെ ചുവേ നീയാശ്രയം എന്നാളും മണ്ണിലെ സാധുവിനെ എല്ലാരും പാരിൽ കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവുനെ എന്നെ ചുവേ ചിന്തി നീ ചെമ്മീടം ശീലതാലൻ സ്വന്തമാക്കി ചിന്തി നീ ചെന്നീടം പോശേതാലൻ വെണ്ണം നീക്കി നിൻ സ്വന്തമാക്കി എന്തോ ഭാഗ്യ നിത്യബന്ധം സന്തതം പാടും സന്തോഷമായി എന്തോ ഭാഗ്യ നിത്യബന്ധം സന്തതം പാടും സന്തോഷമായി എന്നെ ചുവേ നീയാശ്രയം എന്നാളും മന്നിലെ സാധുവിനെ എല്ലാരും പാരിൽ കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവ് നീ എന്നെ ചുവേ തുമ്പങ്ങളേറുമാനസമ്പന്നിൽ ഇന്നപകരുന്നു നിന്നൊഴികൾ തുമ്പങ്ങളേറുമാനസമ്പന്നിൽ ഇമ്പം പകരുന്നു നിന്മൊഴികൾ എൻ മനം നിന്നീലാനന്ദിക്കും നിന്മാറിൽ ചാരി ആശ്വസിക്കും എൻ മനം നിന്നീലാനന്ദിക്കും നിന്മാറിൽ ചാരി ആശ്വസിക്കും എന്നെ ചുവേ നീയാശ്രയം എന്നാളും മന്നിലെ സാധുവിനെ എല്ലാരും പാരിൽ കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവുനേ എന്നെ ചുവേ എന്നു നീ വന്നിടും എന്നാത്മനാഥാം വന്നല്ലാതെന്നാതി തീരുകില്ല എന്നു നീ വന്നിടും എന്നാത്മനാഥാം വന്നല്ലാതെന്നാതി തീരുകില്ല ഒന്നേ എന്നാശ നിന്നെ കാണാൻ ആമേൻ കർത്താവേ വന്നിടണേ ഒന്നേ എന്നാശ നിന്നെ കാണാൻ ആമേൻ കർത്താവേ വന്നിടണേ എന്നെ ചുവേ നീ ആശ്രയം എന്നാളും മനസ്സിലെ സാധുവിനേ കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവ് എന്നെ കരേ.
ചന്ദ്രയുടെ പേരുകൾ പ്രത്യേകം നടക്കാനുള്ളത് ജേക്കബ് കുഞ്ഞു, അതുപോലെ തന്നെ നമ്മുടെ മണ്ഡലിലുള്ള കുഞ്ഞുമോനങ്ങൾ ഇല്ലാതിരിക്കുന്നു, അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുക. പിന്നെ രാജി, ഒരു കുഞ്ഞമ്മ, ഒരു ആലീസ്, മറ്റൊരു ആലീസ് അനിയൻ, രണ്ടുപേരെ ഓർക്കണം. ജേക്കബ് എന്തെങ്കിലും കാരണങ്ങൾ അച്ഛനും
മറ്റു പ്രത്യേക പേരുകളൊന്നുമില്ല. ദൈവത്തിന്റെ കീഴിലേക്ക് പ്രത്യേകിച്ച് പേര് പറഞ്ഞ് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവത്തിൽ നിന്നുള്ള സൗഖ്യത്തിന് വേണ്ടി ദൈവത്തിന്റെ കരം നമ്മുടെ എല്ലാ രോഗികളുടെ മേൽ, പ്രത്യേകിച്ച് പേര് പറയപ്പെട്ട എല്ലാവരുടെ മേലും നീട്ടുവാനും ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ കാരുണ്യം അനുഭവിപ്പാനും ദൈവമേ ഈ പ്രിയ മക്കളെ അവിടെ നിടയാക്കണമേ. എന്റെ ഗ്രാമത്തിൽ ഒന്നോ രണ്ടോ പേർ ഇവിടെ കൂടിയിരുന്നാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ട് നിറളിയ കർത്താവേ. ഞങ്ങളുടെ എല്ലാ രോഗികളെയും ദൈവമേ നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് അവരോട് മനസ്സിലിയണമേ. നിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന എല്ലാ രോഗികളോടും മനസ്സലിഞ്ഞ് അവരെ സൗഖ്യമാക്കിയ ദൈവമേ, നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന പ്രിയ മക്കളുടെ എല്ലാ രോഗത്തിന്റെ അനുഭവത്തിലും എല്ലാ ചികിത്സകളിലും എല്ലാ മരുന്നുകളിലും അവിടുത്തെ പരിശുദ്ധാത്മ സാന്നിധ്യം കൂടെ ഇരുന്ന് അവരുടെ മനസ്സും ശരീരവും ഒരുപോലെ സൗഖ്യം പ്രാപിക്കാനും എന്നെ മഹത്വപ്പെടുത്തുവാനും അവരുടെ എല്ലാ ജീവിതങ്ങളെയും അവിടെ നിന്ന് മുഖാന്തരമാക്കണമേ. ദൈവമേ, ഈ വർഷത്തിന്റെ ആരംഭത്തിൽ നിന്റെ സന്നിധിയിലേക്ക് അടിയങ്ങൾ എടുത്തു വരുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം ഞങ്ങളെല്ലാവരെയും പരിപാലിക്കുകയും നടത്തുകയും ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഉള്ളതായ ഞങ്ങളുടെ എല്ലാ ആപത്തുകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ഒക്കെ വിടുവിക്കുവാനും സന്തോഷത്തോടും സമാധാനത്തോടും തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാനും ഈ ഒരു ദിവസം ഞങ്ങൾക്കായിട്ട് ക്രമീകരിക്കപ്പെട്ടതിനെ ഓർത്ത് കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. എപ്പോഴും അവിടുത്തെ നന്മകൾ കാണുവാനും അവിടുത്തെ നടത്തിപ്പുകൾ മനസ്സിലാക്കുവാനും അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ ഒരുക്കണമേ. കഴിഞ്ഞ ഒരു വർഷക്കാലം ഞങ്ങൾ വന്നുപോയ എല്ലാ കുറവുകളെയും എല്ലാ പാപങ്ങളെയും ബലഹീനതകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ നന്മയിലും വിശുദ്ധിയിലും വളരുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഈ ലോകത്തിൽ അടിയങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങളെ ഐക്യപ്പെട്ട ഞങ്ങൾ ആയിരിക്കുന്ന അവസ്ഥകളെ കുറിച്ച് ചിന്തിക്കുവാനും ഞങ്ങൾ ഏൽപ്പിക്കപ്പെട്ട താലന്തുകൾ വ്യാപാരം ചെയ്യുവാനും വർദ്ധിപ്പിക്കുവാനും നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ദിനംതോറും ചെറിയുന്ന എല്ലാ നന്മകളെയും കൃപകളെയും അടിയങ്ങൾ ഓർക്കുന്നു. കർത്താവ്, അവിടുത്തെ കൃപ ഒന്നുകൊണ്ട് മാത്രമാകുന്നു, അവിടുത്തെ കരുണ മാത്രമാകുന്നു ഞങ്ങളെ നയിക്കുന്നതെന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോട് ഞങ്ങളുടെ നന്മകളും മേന്മകളുമല്ല മറിച്ച് അവിടുത്തെ കരുണയിൽ ആശ്രയിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. ഈ കൂടിവരവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അഭംഗുരം തുടരുവാൻ, നിന്റെ നാമം മഹത്വപ്പെടുവാൻ, അനേകർക്ക് പ്രയോജനകരമായി തീരുവാൻ ദൈവമേ ഈ കൂട്ടായ്മയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. വേണ്ടുന്ന എല്ലാ ആൾക്കാരെയും അതിനുവേണ്ടി അവിടുന്ന് ഒരുക്കിക്കൊള്ളണമേ. എല്ലാ നന്മകളാലും കൃപകളാലും നിറയ്ക്കണമേ. ഇന്ന് കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പുതിയ നിതിർമേനിയെയും എല്ലാ വൈദികരെയും എല്ലാ വിശ്വാസികളെയും തിരുവുമ്പാകെ സമർപ്പിക്കുന്നു. നിന്റെ കാരുണ്യം ഈ പുതുവർഷത്തിൽ അനുഭവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ. നിനക്ക് പ്രീതികരമായി ജീവിപ്പാനും അവിടുത്തെ വഴികളിൽ കൂടെ ഞങ്ങളെ നിയന്ത്രിപ്പാനും നയിപ്പാനും ഞങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിക്കണമേ. ഈ പുതിയ വർഷം കർത്താവേ ഞങ്ങൾക്ക് അനിശ്ചിതമാണെങ്കിലും അവിടുന്ന് സുനിശ്ചിതമായ ദൈവമായിട്ട് ഞങ്ങളോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ഞങ്ങൾക്ക് സഹിപ്പാൻ കഴിയാത്ത ശിക്ഷകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അടിയങ്ങളെ സംരക്ഷിക്കണമേ. പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങൾ കേട്ട വചനങ്ങളെ ഓർക്കുന്നു. കർത്താവ്, ഈ ലോകത്തിൽ ഓരോ കുഞ്ഞും പിറക്കുന്നത് അവിടുത്തെ രൂപവും ഭാവവുമാകുന്നു എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ. അവരെ യഥായോഗ്യം വളർത്തുവാനും നിനക്കനുരൂപരായി മറ്റുള്ളവർക്ക് പ്രയോജനകരമായി ജീവിപ്പാൻ ഇടയാകുവാനും അവിടുന്ന് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാ പൈതങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിന്നുള്ള ഭക്തിയിലും ഭയത്തിലും വളരുവാൻ സഹായിക്കണമേ. പൈതങ്ങളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവേൻ, അവരെ തടയരുത്. സ്വർഗരാജ്യം അവരുടേതാകുന്നു എന്നറളി കർത്താവേ. പൈതൽ വളർന്നു ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയും അവനോടുകൂടെ ഉണ്ടായിരുന്നുവെന്ന് നിന്നെ അന്വർത്ഥമാക്കും വിധം എല്ലാ പൈതങ്ങളും വളരുവാനും ഈ ലോകം നിന്റെ രാജ്യമായി തീരുവാനും അവിടുന്ന് സഹായിക്കണമേ. ഈ ലോകത്തിൽ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും പീഡനങ്ങളെയും രോഗങ്ങളെയും അവിടുന്ന് മാറ്റി നിന്റെ സമാധാനവും ശാന്തിയും കൊണ്ട് ഈ ലോകത്തെ നിറയ്ക്കണമേ. ഞങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളെയും ഏർപ്പെട്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെയും അവിടുന്ന് വാഴ്ത്തണമേ. തിരുനാമ മഹത്വത്തിനായി ജീവിപ്പാൻ അടിയങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുകയും അല്പമായോ അധികമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും അവിടുന്ന് വാഴ്ത്തണമേ. നിന്റെ സാന്നിധ്യവും നിന്റെ കൃപയും അനുദിന ജീവിതത്തിൽ അടിയങ്ങളെ ഓരോരുത്തരെയും നയിക്കുമാറാകണമേ. ഒരിക്കൽ കൂടെ ഞങ്ങളുടെ എല്ലാ രോഗികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആശ്വാസം നൽകുന്ന താങ്ങുന്നതായ അവിടുത്തെ കരം നിന്റെ മക്കളുടെ മേലൊക്കെ നീട്ടുകയും സൗഖ്യത്തോടെ നിന്നെ സ്തുതിപ്പാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. എല്ലാ നന്മകൾ കൊണ്ടും കൃപകൾ കൊണ്ടും നിറയ്ക്കണമേ. സഭയെയും അതിന്റെ പ്രവർത്തനങ്ങളെയും അതിനെ നയിക്കുന്ന പിതാക്കന്മാരെയും അനുഗ്രഹിക്കണമേ. സഭയുടെ കൊമ്പ് കർത്താവെ ഈ ലോകത്ത് ഉയരുവാൻ തക്കവണ്ണം സഭയുടെ സാക്ഷ്യം നിന്റെ സാക്ഷ്യം നിർവഹിപ്പാൻ സഭയെ ശക്തീകരിക്കുകയും ചെയ്യണമേ. എല്ലാ നന്മകളാലും കൃപകളാലും നിറയ്ക്കണമേ. നമ്മുടെ വാങ്ങിപ്പോയിരിക്കുന്നവരെ സ്വർഗീയ ഭവനങ്ങളിൽ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളിലും തിരുസാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. ഉണ്ണിയേശുവായി പിറന്ന് ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളിലും തിരുസാന്നിധ്യം കൊണ്ട് നിറച്ച് വളർന്ന് മറ്റുള്ളവർക്ക് പ്രയോജനകരമായി ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. നന്മകളാലും കൃപകളാലും നിറയ്ക്കണമേ. വീണ്ടും കൂടി വരുവോളം അവിടുത്തെ വിസ്താരമേറിയ ചെറുകടിയിൽ അടിയക്കളെ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ. ദൈവമേ, ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നുവന്നാളും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ.
ആമേൻ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന അറുഹായുടെ സംബന്ധവും ആവാസവും ദൈവമേ ഞങ്ങളെല്ലാവരോടും വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സംബന്ധിച്ച് ഈ വചനാശുശ്രൂഷയിൽ ദൈവിക ശുശ്രൂഷയിൽ സംബന്ധിച്ച് എന്റെ മക്കളെല്ലാവരോടും ഞങ്ങൾ പ്രത്യേകമായി പേരോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടും ഭവനങ്ങളിലും ആശുപത്രികളിലുമായി കഴിയുന്ന എല്ലാ രോഗികളോടും അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും മാറാകേണ്ടത്.
നയിക്കുന്ന ദൈവത്തെ വീണ്ടും ആരാധിക്കുകയും ചെയ്തു. അതോടൊപ്പം ദൈവത്തിന്റെ കൂടെ ഉണ്ടാകുന്ന പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇതിന് സജീവമായ നേതൃത്വം കൊടുക്കുന്ന ഇടവകത്തിന്റെ മനസ്സിലുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് അനുഗ്രഹിതമായ റിലവൻ്റായിട്ടുള്ള ഒരു ചിന്ത നമുക്ക് പകർന്നു തന്ന പി സി യോടെ നന്ദി പ്രത്യേകമായിട്ട് ഈ ശുശ്രൂഷയുടെ പേരിൽ അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നോട് ഈ സ്കൂളിൽ സംബന്ധിക്കുന്ന എല്ലാ പൊന്നിയ വൈദികരെയും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ശ്രീ സന്തോഷത്തൻ അടങ്ങനെ കൂടിയിരിക്കുന്ന വിശ്വാസികൾ വേദവസം വായിച്ച ജോളി അവരോടുള്ള നന്ദി അറിയിക്കുന്നു. ബന്ധനത്തിനോട് റെക്കോർഡ് ചെയ്യുന്ന മനോജനെ ഓർക്കുന്നു. എല്ലാവരോടും ഉള്ള ഉത്തരവാദിത്തം നന്ദി അറിയിക്കുന്നു. അനേവരെയും പാലിച്ചു മാറാവട്ടെ.